കർത്താവിന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. വിശേഷാൽ കോർഫക്കാൻ ഇന്ന് പ്രിയപ്പെട്ട ജേക്കബ് ചാനും പ്രിയപ്പെട്ട ആന്റിയും കടന്നു വരുവാനിടയായി. അവരുടെ കൂട്ടായ്മയെ ഓർത്ത് കർത്താവിനെ പ്രത്യേകം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പോൽക്കാലത്തെ ബന്ധപ്പാടിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മ കർത്താവ് പിന്നെയും തന്നല്ലോ. കർത്താവിന്റെ കരുണയ്ക്കായും കൃപയ്ക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇന്ന് നാളെ അവധി ആയതുകൊണ്ട് ഇത്ര സമയം കൂടുതൽ 10 മിനിറ്റ് കൂടെ വരെ കൂടുതൽ എടുക്കാമെന്നുള്ള ഒരു ഒരു ചിന്തയിലാണ് നമ്മൾ ഇച്ചിരി താമസിച്ചു തുടങ്ങുന്നത്. സ്തോത്രം. അത് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അല്ല എനിക്ക് 10 മണിയോടുകൂടെ പോയേ ഒക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് പോയി ചാൻ. ആരും ബുദ്ധിമുട്ടിയിരിക്കരുത്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫോർമൽ, വലിയ ഫോർമൽ ഇങ്ങനെ ഒന്നുമല്ലല്ലോ. യു ക്യാൻ ഫീൽ ഫ്രീ. ഓക്കെ. സ്തോത്രം. കർത്താവ് നമ്മെ നടത്തിയ എല്ലാ വഴികൾക്കായും ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. നമ്മുടെ പഠന പരമ്പരയുടെ 21-ാമത്തെ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹമായി കൂട്ടിവരുത്തിയത് ഓർത്ത് കർത്താവിൽ വളരെ സന്തോഷിക്കുകയും കർത്താവിനെ വളരെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം വളരെ താഴ്മയോടെ കർത്താവിന്റെ കൃപയ്ക്കായി പിന്നെയും ദിവസത്തിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഈ പറയുന്ന ദൈവവചന സത്യങ്ങളൊക്കെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്നും ഞാൻ വിശ്വസിക്കട്ടെ. ഞാൻ ആവർത്തിച്ച് പറയുന്നതാണല്ലോ, ന്യായമായി എന്തെങ്കിലും വിശദീകരണം പറയുന്ന വാക്കുകൾ സംബന്ധമായ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം, അത് നിങ്ങൾ സ്വാതന്ത്ര്യം കാണിക്കണം. സ്തോത്രം. 12-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ ഒടുവിൽ ചിന്തിച്ച് നിർത്തിയത്. 12-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് ജീവനുള്ള യാഗമായി തന്നെത്താൻ അർപ്പിച്ച പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ പ്രത്യേകതകളും അങ്ങനെയുള്ളവർ ഓർത്തിരിക്കേണ്ട പ്രബോധന വാക്യങ്ങളുമാണ് പൗലോസ് ലിഹ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. സ്തോത്രം. രൂപാന്തരപ്പെട്ട മനസ്സുള്ളവർക്ക് മാത്രമേ ആ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പോലും കഴിയുകയുള്ളൂ. അനുസരിക്കുന്നത് പിന്നെയല്ലേ അതൊന്ന് ഇതിങ്ങനെ തന്നെയാണെന്നുള്ളതൊന്ന് അംഗീകരിക്കാൻ പോലും കഴിയുള്ളൂ. അത്രമാത്രം ശ്രേഷ്ഠവും ഉന്നതവുമായ ആത്മീയ സത്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് അവിടെ നൽകി തന്നിരിക്കുന്നത്. സ്തോത്രം. ഈ 12-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ജനിച്ച ദൈവവൈതലിന്റെ ബന്ധങ്ങളുടെ 4 വശങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം. ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മൾ ജീവനുള്ള യാഗമായി സമർപ്പിച്ചിരിക്കുക. ജീവനുള്ള യാഗമായി സമർപ്പിച്ചിരിക്കുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ദൈവഹിതം തിരിച്ചറിഞ്ഞ് സ്തോത്രം ദൈവഹിതത്തിനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ ദൈവത്തോടുള്ള ബന്ധമാണ് ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള ബന്ധമാണ് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അതായത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ദൈവം വിശ്വാസത്തിന്റെ അളവ് പോലെ നമുക്ക് തന്നിരിക്കുന്ന പോലെ സുബോധമാകുമെന്ന് ഭാവിക്കണം. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിന് വിശ്വസിക്കട്ടെ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസം പകർന്നു കൊടുത്തതുപോലെ, അളന്നു കൊടുത്ത പോലെ എന്നല്ല, വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തതാണ്. അളവ് തോൽ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന അർത്ഥം എന്നുള്ളത് മറക്കരുത്. സ്തോത്രം. അങ്ങനെ നമുക്ക് നമ്മളോടുള്ള ബന്ധം, അവയവങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ നവന്യോന്യം ചേർന്നിരിക്കുന്ന കാര്യവും ഒക്കെ അവിടെ പരാമർശിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് ദൈവമക്കൾക്ക് അന്യോന്യമുള്ള ബന്ധമാണ് പിന്നത്തെ ചിന്താവിഷയമായിരുന്നത്. സ്തോത്രം. നമുക്കറിയാമല്ലോ അതിന്റെ 15-ാമത്തെ വാക്യം വരെ ആ ചിന്തകളാണ്. ദൈവമക്കൾക്ക് പരസ്പരമുള്ള ബന്ധം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം, അതിസൽക്കാരം ആചരിക്കണം തുടങ്ങിയ 9-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെയുള്ള ഭാഗത്ത് നമുക്കത് കാണാം. അത് കഴിഞ്ഞാൽ അടുത്തത് ശത്രുക്കളോടുള്ള ബന്ധമാണ്. അല്ലെ, 17-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ നമ്മൾ ശത്രുക്കളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് അപ്പോസ്തലനോട് നൽകുകയാണ്. തീക്കനൽ കുന്നിക്കുമെന്നൊക്കെ പറയുന്നൊന്നും വൈരാഗ്യം തീർക്കാനല്ല. ഞാൻ പ്രതികാരം ചെയ്താൽ കൊച്ചരയാകുള്ളൂ, ദൈവം തന്നെ കൈകാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് തീക്കനൽ കുന്നിക്കട്ടെ, ദൈവം തീക്കനൽ കൊടുക്കട്ടെ എന്ന് വൈരാഗ്യത്തോടുകൂടി ഒരു ഈവിൾ നേച്ചർ, ഒരു തിന്മയായ പ്രകൃതം തൃപ്തിപ്പെടുന്നതിനുള്ള ഒരു ചിന്തയല്ല. പിന്നെ സ്തോത്രം. അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത് അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നടത്തപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. അത് ചെയ്യുന്നവൻ രൂപാന്തരം പ്രാപിക്കാനിടയാകുന്നു. മാത്രമല്ല അതിലേക്ക് അവനെ നടത്തുവാൻ നന്മ കൊണ്ട് തിന്മയെ കീഴടക്കി അവനെ നന്മയിലേക്ക് നടത്തുന്ന ആ ദൈവ വൈതലിന് ദൈവം പ്രതിഫലം കൊടുക്കുമെന്നുള്ളതും നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. 13-ാമത്തെ അധ്യായത്തിൽ വേറെ മൂന്ന് ബന്ധങ്ങളുടെ കാര്യമാണ്, വേറെ മൂന്ന് മണ്ഡലങ്ങളുള്ള നമ്മുടെ ബന്ധങ്ങളും പെരുമാറ്റവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തേർഡ് ചാപ്റ്റർ, ത്രീ അതർ റിലേഷൻഷിപ്പ് ആറ്റിറ്റ്യൂഡ് ടു ത്രീ അതർ സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ, അതാണ് 13-ാമത്തെ അധ്യായത്തിൽ. അതിൽ 1-ാമത് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രാജ്യത്തോടുള്ള നമ്മളുടെ ബന്ധമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരാണ് നമ്മൾ. ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരാണെന്നുള്ള കാര്യം മറക്കരുത്. അത് കഴിഞ്ഞ് 8-ഉം 9-ഉം 10-ഉം വാക്യങ്ങളിൽ നിയമത്തോട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തോട് നമുക്കുള്ള ബന്ധം, അതിന്റെ അർത്ഥം വാസ്തവത്തിൽ നമ്മുടെ അയൽക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. സ്തോത്രം. 8, 9, 10 വാക്യങ്ങളിൽ. അത് കഴിഞ്ഞാൽ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു, ആ കർത്താവിന്റെ വരവിനോടുള്ള നമ്മളുടെ ബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വരവ് എന്നുള്ള ആ പ്രത്യാശ വിഷയത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ നമുക്കുള്ള പ്രതികരണം എന്താണ്? കർത്താവിന്റെ വരവിന്റെ ആ ഇമ്മിനന്റ് നേച്ചർ, എത്രയും പെട്ടെന്ന് സംഭവിക്കാവുന്ന കർത്താവിന്റെ വരവിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? അതാണ് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഓരോ ഭാഗം ഭാഗമായിട്ട് നമുക്കൊന്ന് എടുക്കാം. ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം. പലപ്പോഴും ദൈവമക്കൾക്ക് നമ്മുടെ രാഷ്ട്രത്തോടുള്ള ബന്ധവും അതിനെ അതിനെ സംബന്ധിച്ചൊക്കെ ആളുകളിൽ തെറ്റായ പല ധാരണകളുമുണ്ട്. നമുക്കറിയാമല്ലോ, യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അവര് ദേശീയഗാനം പാടുകയില്ല, രാജ്യത്തിന്റെ പ്ലെഡ്ജ് ഒന്നും എടുക്കുകയില്ല, മീൻസ് നാഷണൽ ഫ്ലാഗിനെ അവര് ആദരിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുകയില്ല. അതൊക്കെ കാര്യം അവര് വേറൊരു രാജ്യത്തിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഈ രാജ്യത്ത് ഒന്നും അവർക്കില്ല എന്നുള്ള നിലയിലാണ്. മീൻസ് അവർ രാജ്യത്തോട് ഏകീഭവിച്ചു പോകുന്ന മനോഭാവം അവർക്കില്ല. ദേശീയഗാനം പാടുന്നതിനെതിരെ അവര് കോടതിയിൽ കേസ് കൊടുക്കുകയും നിർബന്ധിച്ച് പാടിക്കാൻ പാടില്ല എന്നുള്ള കോടതി വിധി തന്നെ അവർ ഇന്ത്യയിൽ സമ്പാദിച്ചതാണ്. അതാണ് യഹോവയുടെ സാക്ഷികളുടെ കാര്യം. നമ്മൾ അങ്ങനല്ല. ദേശീയഗാനം പാടിക്കൊണ്ടൊന്നും നമുക്കൊരു ദോഷവും ഉണ്ടാക്കിയില്ല. നമ്മുടെ രാജ്യത്തോട് നമ്മൾ കൂറുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പന തന്നെയാണ്. മറക്കല്ല. സ്തോത്രം. വി ആർ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഓഫ് ദ സ്റ്റേറ്റ് വി ലിവ് ഇൻ. അത് നമ്മൾ മറക്കല്ല. നോക്കാം, നമുക്ക് താഴോട്ട് ചില വാക്കുകൾ ഒന്ന് വായിച്ചിട്ട് ഞാൻ തുടരാം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം, അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക, എന്നാൽ അവരോട് പുകച്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്, നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യത്തിനെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. സ്തോത്രം. ഇവിടെ ഒരു ഈ 7 വാക്യങ്ങളിൽ രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധമാണ്. നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മൾ യഹോവ സാക്ഷികളുടെ കൂട്ടൊന്നും അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ ഓർത്തുകൊള്ളുക. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കിടങ്ങി. അപ്പോൾ ഇത് ദൈവസഭയോട് മാത്രമുള്ള ഒരു സന്ദേശം എന്നതിനേക്കാൾ ഒരു പൊതുവായ തത്വമാണ് പൗലോസിലേക്ക് അവിടെ പറയുന്നത്. ഏത് മനുഷ്യനും, നോട്ട് ഓൺലി ബിലീവേഴ്സ്, ദൈവമക്കൾ മാത്രമല്ല, ഏത് മനുഷ്യനും എന്ത് ചെയ്യണം? ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം. സ്തോത്രം. ഇവിടെ ഈ ശ്രേഷ്ഠാധികാരങ്ങൾ എന്നുള്ളതിനെ മൂലകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എക്സൗസിയായി എന്നാ, എക്സൗസിയായി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശ്രേഷ്ഠാധികാരങ്ങൾ എന്ന് പറയുന്ന ആ പ്രയോഗം മലയാളത്തിൽ ഒരിച്ചിരി വ്യാഖ്യാനമായി പോയി. അധികാരങ്ങൾ എന്ന് മാത്രമേ മൂലകൃതിയിൽ അതിനർത്ഥമുള്ളൂ. അത് തർജ്ജമ എന്നതിനേക്കാൾ ഒരു വ്യാഖ്യാനം എന്ന നിലയിലേക്ക് ആയിപ്പോയി. പക്ഷേ അർത്ഥം വളരെ ചേർന്നത് തന്നെയാണ്. നേരെ വാക്കിന്റെ തർജ്ജമ എന്നതിനേക്കാൾ ആ വാക്കിന്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ് ശ്രേഷ്ഠാധികാരങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ അപ്പോൾ അധികാരങ്ങൾ എന്ന് മാത്രമേ പദത്തിന് അർത്ഥമുള്ളൂ. ഇതൊരു ബഹുവചന പദമാണ്. ഇത് ബഹുവചന പദമായതിനാൽ ചില വ്യാഖ്യാതാക്കൾ അതിന് വേറെ ചില ഒരു ആശയം കൂടി അതിന് മേൽ ആ വാക്കിന്റെ മേൽ ആരോപിക്കുന്നു. അവർ പറയുന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകളെ മാത്രമല്ല ലൗകിക അധികാരങ്ങൾക്ക് പിന്നിലുള്ള അഭൗമ ശക്തികളെയും ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ചില ആളുകളുടെ. ഓസ്കാർ കിൾമാൻ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധരായ ചിന്തകന്മാർ അങ്ങനെയൊക്കെ പറയുന്നു. അവരതിനൊക്കെ ചില കാര്യങ്ങൾ പറയുന്ന ന്യായം പറയുന്നത് യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറിയിൽ കീഴ്പ്പെടുത്തി, അതുകൊണ്ട് അവരുടെ ആ ഈവിൾ നേച്ചറുടെ തിന്മയായ ഭാവമൊക്കെ മാറി ഇന്നിപ്പോ അവര് നന്മയായ ഭാവത്തിലൊക്കെയാണ് എന്നൊക്കെ ഒരു വാദഗതി അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഭാഗം വായിച്ചാൽ ആ വാദഗതിക്കൊന്നും വലിയ വിലയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒത്തിരിയും ചിന്തകന്മാർ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതെല്ലാം അതിനെ കുറെ എല്ലാം നമ്മൾ പോകേണ്ട കാര്യമില്ല. ചിലത് ഞാനങ്ങ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, നമുക്കത് അംഗീകാരയോഗ്യമല്ല. പ്രിയപ്പെട്ടവര്, നമ്മളൊരു കാര്യം മറക്കല്ലേ, അതായത് അധികാരസ്ഥാനങ്ങളുടെ പിന്നിൽ, അധികാരികളുടെ പിന്നിൽ അഭൗമ ശക്തികളുടെ സ്വാധീനം ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് വേറെ ദിവസം തന്നെ സാധിക്കുന്ന കാര്യമാണ്. എന്താണ് അതിന്റെ രീതി എന്നൊക്കെ ഉള്ളത് നമുക്ക് താഴോട്ടുള്ള ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെയും പിന്നിൽ മീൻസ് അഭൗമ ശക്തികളുണ്ടോ, ആ ശക്തികൾക്ക് കൂടെ നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്നൊക്കെ പറയുന്ന ആ രീതി ശരിയായ രീതി അല്ല. അത് നമ്മളെ തെറ്റിലേക്ക് നടത്താനുള്ള ഒരു വ്യാഖ്യാനമായി പോവും. മനസ്സിലായി, 10:40 വിൻഡോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ചെറിയ പ്രാർത്ഥനാ രീതിയൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. പ്രെയർ വോക്ക്, 10:40 വിൻഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചോദിച്ചത് കൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു പോകാം. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ ഗ്ലോബ് എടുത്താൽ, ലോകത്തിലെ ഈ ഗ്ലോബിന്റെ ഇതെടുത്താൽ അതിനെ ഒരു പ്രത്യേക നിലയിൽ അതിനെ ഒന്ന് ഗ്രാഫിന്റെ പശ്ചാത്തലത്തിലാക്കിയാൽ, ഒരു ഗ്രാഫ് കൊണ്ട് അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്താൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ വരുന്ന ചില രാജ്യങ്ങളിലാണ് സുവിശേഷീകരണത്തിന് അധികം മുന്നേറ്റം ഉണ്ടാകാത്തതെന്ന് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? ചില പ്രത്യേക ഭാഗങ്ങളിൽ വരുന്ന ചില രാജ്യങ്ങളിലാണ് സുവിശേഷീകരണത്തിന് മുന്നേറ്റം ഉണ്ടാകാത്തത്. അവരതിന് അത് ഇട്ടിരിക്കുന്ന പേരാണ് 10:40 വിൻഡോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി നമ്മൾ സുവിശേഷം അറിയിക്കണമെന്നും ആ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും പ്രെയർ വാക്ക് ആ രാജ്യങ്ങളിലൊക്കെ പോയി നടത്തണമെന്നും ഒക്കെയുള്ള ഒരാശയമായത്. ആ ആശയം പറയുന്ന ആളുകളൊക്കെയാ മനസ്സിലായി ഇതൊക്കെ എടുക്കുന്നത്. പക്ഷേ ഈ വാക്കൊക്കെ എടുക്കുമ്പോൾ അവിടെ സ്വാധീനം ചെലുത്തുന്ന ദുർവ്യാപാരങ്ങൾക്ക് നമ്മൾ വീളങ്ങിയിരിക്കണം എന്നുള്ള ആശയം വരുവാണെങ്കിൽ ഇതങ്ങോട്ട് നമ്മൾ ചേരാത്ത കാര്യമാണ്. അതെ, ഞാൻ ഇത് പറഞ്ഞ ആശയം വ്യക്തമായല്ലോ. 10:40 വിൻഡോ എന്നൊക്കെ പറയുന്ന ഒരു ആശയം മനസ്സിലായത് പ്രിയപ്പെട്ടവര്, 10:40 അതിനെ ഈ അക്ഷാംശം രേഖാംശം ഏതാണ്ട് ഇട്ടിരിക്കുന്ന നമ്പരാ ആ പേര്. അക്ഷാംശ അക്ഷാംശ രേഖ രേഖാംശ രേഖ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. അതിന്റെ അതിൽ 10:40 ടെന്നിനും 40 കിടക്കുന്നു. അതാ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ മുസ്ലിം രാജ്യങ്ങൾ എടുക്കുക, നമ്മളെ ഇവിടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ. ഒരു കാലത്ത് ഈ സൗദി അറേബ്യയും ഇറാഖും ഇറാനും ഒക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ക്രേഡൻസ് ആയി. ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയ വിശ്വാസം ഇവിടെയാണ് ഇവിടെയാണ് വളരെ വളരെ പ്രചരിച്ചിരുന്നു. ഒരു കാര്യം മറക്കല്ലേ, ഈ ഇസ്ലാം മതം എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു ദുഷിച്ച രൂപമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ദുഷിച്ച രൂപമാണെന്ന് വേണേ പറയാം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി നേരം പറയേണ്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചു പോയത്. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. പ്രിയപ്പെട്ടവര്, ഈ ഏകദൈവ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി നേരം പറയേണ്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചു പോയത്. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. പ്രിയപ്പെട്ടവര്, ഈ ഏകദൈവ വിശ്വാസം അവർക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം മറക്കല്ല, പതുക്കെയൊക്കെ പറയേണ്ടതാണ് ഇവിടെ നിന്നുള്ള ഇവിടെ പറയേണ്ടതാണെങ്കിലും ഒരു കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെയൊക്കെ വിചാരം ഇവര് വിളിക്കുന്ന ഈ ഈ ദൈവം, ഈ നാട്ടുകാർ വിളിക്കുന്ന ദൈവം, വേദപുസ്തകത്തിൽ പറയുന്ന അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ യഹോവയാണെന്ന ഒരു ധാരണ നമ്മുടെയൊക്കെ ഇടയിൽ പോലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. ഇവര് പറയുന്ന ദൈവത്തിന്റെ പേരിന്റെ തന്നെ അർത്ഥം ഗ്രേറ്റ് എമംഗ് എ ഗ്രൂപ്പ് എന്ന, ഒരു ഒരു കൂട്ടത്തിലെ വലിയവനല്ല. ഇവര് പറയുന്ന ആ പേരിന്റെ പോലും അർത്ഥം അതാ, ഗ്രേറ്റ് എമംഗ് എ ഗ്രൂപ്പ്. മെക്ക ഭാഗങ്ങളിൽ, മദീന ഭാഗങ്ങളിൽ 360 ദേവന്മാരെ
പൂജിച്ചിരുന്നു 360 ദേവതകളെ, ദേവന്മാർ. അതിൽ ഏറ്റവും വലിയ പുള്ളിയുടെ പേരാണ് ഇവർ ഇപ്പൊ പറയുന്ന ദൈവം എന്ന് പറയുന്ന പേര്. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം മറക്കല്ലേ, സി ജെ മോഷെ എന്ന പ്രസിദ്ധനായ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം, അത് നാട്ടിലെങ്ങാനും പോകുമ്പോൾ കിട്ടുവാണെങ്കിൽ വായിക്കണം. അത് ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് അതിന്റെ ഹൂ ഈസ് ദിസ് അല്ല എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, സി ജെ മോഷെ. ഒരു പുരുഷായുസ് മുഴുവൻ സജീവമായിരിക്കാവുന്ന പുരുഷായുസ് മുഴുവൻ നൈജീരിയയിൽ സുവിശേഷ വേല ചെയ്ത ഭക്തനായ ഒരു ഒരു ദൈവദാസനാണ്. ഹീസ് എ ഗ്രേറ്റ് സ്കോളർ. 6 ഭാഷകളിൽ അതീവ പ്രാവീണ്യം വരുന്നത്, ഈ പല ഭാഷകളിലും PhD തലം വരെ ആഴമായ അറിവുള്ളതുമായ ഭക്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അറബിക്ക്, ഉറുദു, ഗ്രീക്ക്, എബ്രായ തുടങ്ങിയ ഭാഷകളെല്ലാം അതിന്റെ മൂലരൂപത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളയാളാണ്. മൂലരൂപത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം. അതിന്റെ ഈ ഇവരുടെ വിശ്വാസ ഗ്രന്ഥത്തിന്റെ മൂലകൃതി തന്നെ വായിച്ച് തർജ്ജമയുന്നതിലല്ലേ ഇല്ല കേട്ടോ, കാരണം അതിന് ചില ഭാഗങ്ങൾ ഒരിക്കലും തർജ്ജമ, അത് അതിന്റെ പാവനത്വം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അതിന് ഒറിജിനലിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് അവരുടെ വിചാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, അങ്ങനെ വേറെ മീൻസ് ചില ഭാഗങ്ങളിൽ അവർ തർജ്ജമ ചെയ്യുകയില്ല, അതൊക്കെ ഇദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം അതിന് വിശദീകരണം കൊടുത്തിരിക്കുക. ഓരോ ചാപ്റ്ററും തീരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണോ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പിതാവായ പരിശുദ്ധ ദൈവം എന്ന് ഓരോ ചാപ്റ്ററും തീരുമ്പോൾ ചോദിക്കുന്നത്. നമ്മൾ വഞ്ചിക്കപ്പെടരുത് കേട്ടോ. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഏത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ്, ഏകദൈവ ബൈബിളിൽ നിന്ന് കിട്ടിയതാണ്. എന്നിട്ട് അങ്ങനെ വേറൊരു പേര് കൊടുത്തു, അവരുടെ ദൈവത്തെ എടുത്ത് ഇതാണെന്ന് പറഞ്ഞു. മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ട്രൈബിന്റെ മെയിൻ പുള്ളി, മെയിൻ DT അങ്ങനെ വളരെ വളരെ വേദപുസ്തകമായി ചേരാത്ത പ്രാക്ടീസസ് കൊണ്ടുവന്ന് തെറ്റായ ഒത്തിരി ശരിയും തെറ്റും കൂടെ കൂട്ടിക്കലർത്തി. റൈറ്റ്സ് ആൻഡ് റോങ്സ് ആർ മിക്സ്ഡ് അപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് യു കാനോട്ട് സെപ്പറേറ്റ് ദ ടു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ചരിത്ര പശ്ചാത്തലമൊക്കെ ഇങ്ങോട്ടെടുത്തു, പഴയ നിയമത്തിലെ ചരിത്ര പശ്ചാത്തലം ഇങ്ങോട്ട് എടുത്തു, ചരിത്ര പശ്ചാത്തലം എടുത്തു, ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു. ചരിത്ര പഴയ നിയമത്തിലെ ഭക്തന്മാരായ മോശ തുടങ്ങിയ ഭക്തന്മാരെയൊക്കെ ഇങ്ങോട്ട് എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് അവരെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നേച്ച് പിന്നെ ഇങ്ങോട്ട് വന്നേച്ച് അങ്ങ് തിരിഞ്ഞുപോയി. അപ്പൊ ശരിയും തെറ്റും കൂടി എന്ത് ചെയ്തിരിക്ക, മിക്സപ്പിരിക്കുക, കൂട്ടിക്കലർത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഒത്തിരി പേര് വീണു പോകുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. അപ്പോൾ ഈ കെൻസോട്ടീവിന്റെ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു കാലത്ത് ആരായിരുന്നു, ദൈവമക്കളായിരുന്നു, ദൈവമക്കളായിരുന്നു. അപ്പോൾ ആ ആശയത്തിൽ തന്നെ ആ ഈ സ്ഥലത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ തന്നെ തെറ്റുപറ്റി മനസ്സിലാവുന്നുണ്ടേ. മാത്രമല്ല ഇപ്പൊ സോവിയറ്റ് റഷ്യ വീണുപോയി, അതുകൊണ്ട് സുവിശേഷം അങ്ങോട്ട് കറക്കാനായിട്ട് അവകാശമായി. ഇനി അടുത്തൊരു കാര്യം മറക്കല്ല, ഏറ്റവും കൂടുതൽ സുവിശേഷീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന, എല്ലാവരും ക്രിസ്ത്യാനിയാണെന്ന് പൊതുവെ സങ്കല്പിക്കുന്ന അമേരിക്ക, അല്ലേ? അല്ലേ, ആരാ വിട്ടത് പറഞ്ഞു, അമേരിക്ക വീണ്ടും ജനിച്ചവർ എത്ര ശതമാനം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? ന്മാരുടെ കോളനി പോലെ രാജ്യം വീണ്ടും ജനിച്ചെടുത്ത പേരുണ്ട്. ലോകം മുഴുവൻ എടുത്താൽ, ലോകം മുഴുവൻ എടുത്താൽ വീണ്ടും ജനിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്, വളരെ കുറവാണ്. ഈ രാജ്യത്ത് ഈ നാട്ടുകാരായ വീണ്ടും ജനിച്ച അനേക ദൈവഭക്തന്മാരെ ഭക്തന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, മറക്കല്ലേ തോന്നും. അതുകൊണ്ട് രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവരെ എവിടെ ആയാലും രക്ഷിക്കപ്പെടും. മാത്രമല്ല വേദോസം 1 Johannes 5:19 പറയുന്നത് സർവ്വലോകവും ക്രിസ്തുവിന്റെ, സർവ്വലോകവും ക്രിസ്തുവിന്റെ അധീനതയില്ല. പിന്നെ ഏത് സ്ഥലമാണ് കുറച്ചത്, ഏത് സ്ഥലമാണ് കൂടുതൽ, ഏത് സ്ഥലത്ത് അതിനെ കുറവാണ്? സർവ്വലോകം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്തുവാ സർവ്വലോകം ക്രിസ്തുവിന്റെ അധീനത്തിലാണ്? നമ്മുടെ ഇടയിൽ ഉള്ള ഒരു കാരണം മാത്രമല്ല, എന്നിട്ട് ഇനി പ്രേയർ വോക്ക് എന്ന് പറഞ്ഞ ധാരണ അവിടെ ചെന്ന് ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച് ഭൂതത്തെ ഭാഗിച്ചാണ്, അവിടുത്തെ ഭൂതമല്ല. എന്റെ പൊന്ന സഹോദരങ്ങളെ, എന്തോ നമ്മുടെ വിചാരം. യൂദാലേഖനം ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞില്ലേ, ആദ്യത് കൊണ്ടൊന്നും വികാരം പോകത്തില്ല, ഒരു സ്പിരിറ്റിസമായി നമ്മുടെ ഇടയിൽ സ്പിരിറ്റിസം കടന്നിട്ട. മാത്രമല്ല പ്രെയർ വോക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് വന്ന് പ്രെയർ വോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് ടൂറിസ്റ്റുകളാണെന്നും പറഞ്ഞു വരും, ടൂറിസ്റ്റുകളാണെന്ന് പറഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും, ഓരോ വലിയ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പോകും. അവിടെ ചെന്നിട്ട് വലിയ ശില്പകല ചാതിരിയൊക്കെയുള്ള ആ സ്ഥലങ്ങളെ ആളുകൾ കാണിക്കും, ഗൈഡൊക്കെ കൊണ്ടിരുന്ന് കാണിക്കും. കാണിക്കുമ്പോ വണ്ടർഫുൾ, ഹൈ വണ്ടർഫുൾ, ഓ ദിസ് ഡേറ്റ്സ് ബാക്ക് ഈവൻ ടു ദ ഫസ്റ്റ് സെഞ്ച്വറി എഡി, ഓ യേ, ഓ വണ്ടർഫുൾ 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 എന്ന് അവർ പറയും. എന്നിട്ട് അവർ പറയുന്നു പറയോ, മനസ്സുകൊണ്ട് പറയുന്നത് വി ക്രാഷ് ദ ടേബിൾ ഹിയർ എന്ന് മനസ്സുകൊണ്ട് പറയാൻ. ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, മൈ ഗാഡ് ഡസ് നോട്ട് സൈ വേസ് ഹിപ്പോക്രസി, നമ്മുടെ ദൈവം കള്ളത്തരത്തിന് കൂട്ടി നിൽക്കൂ. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ, അരിശയാണോ? നമ്മുടെ ദൈവം കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുകയല്ല. നമ്മുടെ ദൈവം മനസ്സിൽ വണ്ടർ വിചാരനെ ആട്ടിക്കൊണ്ട് പുറമേ അത് വണ്ടർഫുൾ ആണെന്ന് പറയുമ്പോൾ സി ഡബിൾ ഫേസ്, ദാറ്റ് ഈസ് അട്ടർ ഹിപ്പോക്രസി. എന്നെ നേടാനാ ഇതുകൊണ്ട്? ഒന്നും നേടാനില്ല. മാത്രമല്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ലോകത്തിന് ഏത് കോണിരിക്കുന്ന ആളുകൾക്ക് വേണം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും? കഴിയത്തില്ലേ? തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ധാരണകൾ തെറ്റായ ധാരണകളാ. ഈ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കും, ചില യോഗങ്ങൾ കണ്ടിട്ടില്ലേ, തുടങ്ങുന്നതിന് മുമ്പേ ചുറ്റി ഊട്ടി നടന്ന് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടുന്നു. ഇനിയിപ്പോ ആരും അത്ഭുതം കഴിയുന്നവരെ ഇറങ്ങാനില്ല, ഒരുത്തരും കയറുകയും ചെയ്യല്ല, സീൽ ചെയ്തിരിക്കുകയാണ്. ഒരർത്ഥവുമില്ല. പല ആളുകളുടെയും വിചാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് വിചാരം കേറത്തില്ലെന്ന്. എന്റെ സ്വർഗത്തിൽ വരെയും കയറിച്ചില്ല, സ്വർഗത്തില്ലേ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഒരർത്ഥവുമില്ല. ഈ 1040 വിൻഡോയും ഇതൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നേ, അവരതിനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ സന്തോഷം. എനിക്കതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് അവിടെ കൂടുതൽ വിചാരിച്ചിരിക്കുന്നു. വേറെങ്ങും വിചാരില്ല, അവിടുത്തെ വിചാരിനെ അവിടെ ചെന്ന് തുപ്പി തൊഴിച്ച് ആട്ടി പുറത്താക്കണം. ആ ധാരണ വേദപുസ്തകമായി ചേരുന്നില്ല. ഐ ഹോപ്പ് ദാറ്റ് ക്ലിയർ ഇല്ല. അതെ, അത് വിട്ടേര് സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും ഒരു ദിവസം വേണമെങ്കിൽ എടുത്ത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിപ്പോ സമയം കുറവായതുകൊണ്ട് ഞാൻ എനിക്ക് മടങ്ങി വന്നോട്ടെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് അധികാരങ്ങൾ കുറഞ്ഞ അധികാരങ്ങൾ തന്നെയാണ് സ്തോത്രം. ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ. അടുത്ത കാര്യം എന്താ? ദൈവത്താലല്ലാതെ ഒരു അധികാരവും അടുത്ത കേട്ടെ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ. അപ്പം ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലെന്നും ഉള്ള അധികാരങ്ങൾ ഇത് എന്തോ അതിനാ ചേർത്തേണ്ട പറയാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിലല്ലാത്ത അധികാരങ്ങളും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇപ്പോൾ ഭൂമിയിൽ നിലവിൽ ഇല്ലാത്ത അധികാരങ്ങളും ഉണ്ട് സ്തോത്രം. ആ സകലാധികാരങ്ങളും സ്വർഗത്തിലുള്ളതായാലും ഭൂമിയിലുള്ളതായാലും എവിടെ ഉള്ളതായാലും, അതാണ് യേശു ക്രിസ്തു പറഞ്ഞില്ലേ സ്തോത്രം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് ശേഷമാണ് പറഞ്ഞ എന്താ, യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും സ്തോത്രം. നോക്കണേ, അപ്പോൾ ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നതല്ലാതെയുള്ള അധികാരങ്ങൾ ഉണ്ട്. പുതിയ പുതിയ അധികാരങ്ങൾ ചിലപ്പോൾ സർക്കാരുകൾ കൊണ്ടുവരാൻ സാധ്യത. ഫോർ എക്സാമ്പിൾ, നാട്ടില് പുതിയൊരു ഒരു 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 ലോ അവർ കൊണ്ടുവന്നു, ഒരു ചെറിയൊരു ലോ. അതായത് കിണറുകളുടെ സെൻസസ് എടുക്കുക, കിണറിന്റെ സെൻസസ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വീട് വെക്കാൻ സാങ്ഷൻ മേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരു കിണർ കുഴിക്കാനും നിയമപരമായിട്ട് എന്ത് ചെയ്യണം, സാങ്ഷൻ മതി എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളുടെ മേലും സർക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അധികാരം സ്ഥാപിക്കും. അപ്പൊ അത് ആ ലോ പാസ്സാകുന്നതിന് മുമ്പ് വരെ കിണറിന്റെ മേൽ സർക്കാരിന് അധികാരം ഇല്ലായിരുന്നു. ഇപ്പൊ അതിന് മേലും അധികാരം. അപ്പൊ ആ ഉള്ള അധികാരമൊന്നും സകല അധികാരങ്ങളും വളരെ വ്യത്യാസം നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സകല അധികാരവും ദൈവത്താല, ഉള്ള അധികാരങ്ങൾ ഇന്നിപ്പോ ഇല്ലാത്തതും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അതും ആരുടേതാ? ദൈവത്തിന്റേതാണ് സ്തോത്രം. അടുത്തത് ദൈവത്താൽ നിയമിക്കപ്പെടും. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു സ്തോത്രം. ഇപ്പൊ ഇവിടെ ഈ സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമുക്കൊരു വ്യക്തമായ ഉൾക്കാഴ്ച ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പൊതുവായി ഇത് പറഞ്ഞോട്ടെ. നാല് തത്വങ്ങളാണ്, വെറും തത്വങ്ങളെ കുറിച്ച് ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞു ഞാനങ്ങ് പോയേക്കാം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. നാല് തത്വങ്ങളാണ് തിയോളജൻസ് ഇത് സംബന്ധമായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ തത്വം എരസ്റ്റിയാനിസം എന്ന് പറയും. എരസ്റ്റിയാനിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം സഭയെ നിയന്ത്രിക്കണം എന്നുള്ള വാദമാണ്, നിയന്ത്രിക്കുന്നു എന്നുള്ള വാദമാണ്. രണ്ടാമത്തേത് തിയോക്രസി. തിയോക്രസി എന്ന് പറയുമ്പോൾ സഭ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തേത് കോൺസ്റ്റാന്റീനിയനിസം എന്ന് പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ച ബന്ധത്തിൽ രണ്ടും പോവുക. ഇതിൽ രാഷ്ട്രം സഭയെ അനുകൂലിക്കുകയും സഭ രാഷ്ട്രത്തിന്റെ പേര് നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. എംപറർ കോൺസ്റ്റന്റൈൻ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർത്താണ് വാക്ക് വരുന്നത്. അടുത്ത ഒന്ന്, ഈ പങ്കാളിത്ത ബന്ധം, പാർട്ട്നർഷിപ്പ് റിലേഷൻഷിപ്പ്. വാസ്തവത്തിൽ അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്താ ഈ പാർട്ട്നർഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന്? സഭയും രാഷ്ട്രവും പരസ്പരം അംഗീകരിക്കുകയും ഓരോന്നിനും ദൈവം നൽകിയ ഉത്തരവാദിത്തം നിവർത്തിക്കുവാൻ പരസ്പരം സഹായിക്കുകയും ക്രിയാത്മകമായ പരസ്പര പങ്കാളിത്തത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണിത്. മനസ്സിലായല്ലോ. രാഷ്ട്രം സഭ അംഗീകരിക്കുന്നു, സഭ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു. ഓരോന്നിനും നിയമിക്കപ്പെട്ട പ്രത്യേകമായ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ ഓരോന്നും പരസ്പരം ഇങ്ങനെ സഹകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യവസ്ഥിതി നമുക്ക് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. രണ്ടും കൂടെ കൂട്ടിക്കൊഴക്കരുത്. രണ്ടിനും നിയമിക്കപ്പെട്ട മേഖലകളുണ്ട്. ആ മേഖല മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. ഈ സോറി, റോമർ 13 അധ്യായത്തിൽ ഈ ആശയമാണ് വിശദീകരിക്കുന്നത്. സഭയ്ക്കും രാഷ്ട്രത്തിനും വ്യത്യസ്തമായ ചുമതലകളാണുള്ളത്. ദൈവമക്കൾ രണ്ടിനോടുമുള്ള കടമ നിർവഹിക്കണം. യേശുവിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 12:17 വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കൈസർക്കുള്ളത് ദൈവത്തിനുള്ളത് ദൈവം. രണ്ടിന് നമുക്ക് രണ്ടിനോടും കടപ്പാടുണ്ട്. പല ആളുകളും എങ്ങനെ നികുതി കൊടുക്കാതിരിക്കാൻ കഴിയുമെന്നുള്ള നോക്കുന്നത്, എങ്ങനെ വെട്ടിക്കാൻ കഴിയും. രാഷ്ട്രത്തിൽ നിന്ന് മാക്സിമം എന്തോ അനുഭവിക്കാം, എന്നിട്ട് രാഷ്ട്രത്തിലുള്ള കടമ എത്രമാത്രം ചെയ്യാതിരിക്കാം. ഇതാണ് പലരുടെയും ഉപാധി. നികുതി വെട്ടിക്കാൻ വേണ്ടി ദൈവസഹായം ഉണ്ടാകാൻ ഉപസിക്കുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊന്നുമല്ല. നോക്കണേ, കൈസർക്കുള്ളത് ആർക്ക് കൊടുത്തോണം? സഹോദരങ്ങളെ, നമ്മളിവിടെ ജീവിക്കുന്നു, ഈ രാജ്യത്ത് ജീവിക്കുന്നു. ഇവിടെ ജീവിക്കുമ്പോഴും നിങ്ങൾക്കിവിടെ ഈ രാഷ്ട്രത്തിന് സംരക്ഷണമുണ്ട്. ഇതാ നമ്മുടെ വീട്ടിൽ 10 ഇവിടുത്തെ ഈ നാട്ടുകാരായ 10 പിള്ളേരിങ്ങോട്ട് പീഡിച്ച് കയറി ഇങ്ങോട്ട് വന്ന് വാതിരി ഔട്ടിപ്പോയി കയറി വന്ന് ഇവിടുത്തെ സാധനങ്ങളെല്ലാം പറിക്കൊണ്ട് പോവുകയും ഇവിടെ ഇരിക്കുന്ന കാശെല്ലാം പറിക്കൊണ്ട് കാര്യം എന്താ? ഇവിടെ ഒരു നിയമമുണ്ട്, ഒരു നിയമമുണ്ട്, ഒരു നിയമമുണ്ട്. നിങ്ങൾ റെഡ് സിഗ്നലിന്റെ അവിടെ നിൽക്കുമ്പോൾ സിഗ്നലിന്റെ അവിടെ സിഗ്നൽ നിൽക്കുന്നു, റെഡ് വന്നപ്പോൾ നിന്നു, പുറകെ വന്നാലും പോടാന്ന് പറഞ്ഞ് ഇതിന്റെ വണ്ടിയുടെ മണ്ടയും കൂടെ കൊണ്ട് കയറ്റി കൊണ്ടുപോകാനോ ചീത്ത വിളിക്കാനൊന്നും മുദ്രിക്കാന ബിക്കോസ് ദേർ ഇസ് ലോ. അവനങ്ങനെ ചെയ്ത് അവിടെ പോലീസ് വരും, അവനെ പിടിക്കും. നോക്കണേ, നമ്മളിവിടെ അനുഭവിക്കുന്നു ഈ സംരക്ഷണമൊക്കെ. നമ്മുടെ രാജ്യത്തായാൽ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാകുമ്പോൾ നമ്മളവിടെ സംരക്ഷണം അനുഭവിക്കുന്നുണ്ട്. ഞാനൊരു ബലഹീന മനുഷ്യനാണ്, പക്ഷേ ബലഹീന മനുഷ്യൻ എന്റെ വീടിന്റെ വാതിലും ബലമുള്ളതായിരിക്കില്ല. പക്ഷേ എന്റെ അയൽപക്കം കാരണമായ ബലവാനായവൻ കയറി വന്ന് എന്റെ വീട്ടിലതെല്ലാം വലിച്ചെടുക്കൊണ്ട് പോകില്ല. അല്ല, അവൻ കൊണ്ടുപോയാൽ, മനസ്സിലായില്ലേ? സ്തോത്രം. രാഷ്ട്രത്തിന്റെ മുഴുവൻ ബലവും എനിക്ക് വേണ്ടി അവിടെ വന്ന് എന്നെ അവിടെ രക്ഷിക്കും. നമ്മൾ ഈ പോലീസിന്റെ സംരക്ഷണം, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ സംരക്ഷണം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ പോലീസിന് കാശ് കൊടുക്കണമെങ്കിൽ ചുഖം കിട്ടേ, ചുണ്ടു കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ അനുഭവിക്കുന്ന സംരക്ഷണത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു കൂലി പോലെ ഞാൻ ചുങ്കം കൊടുക്കുന്നതിനെ കണക്കാക്കാൻ പാടുള്ളൂ. ഞാനത് പ്രാഗിക്കൊണ്ടല്ല കൊടുക്കേണ്ടത്. ഞാൻ അനുഭവിക്കുന്ന സേവനത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഫലം എന്ന നിലയിൽ ഞാൻ അതിനെ കാണണം. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം. സ്തോത്രം. ഒരിക്കലും ദൈവം നികുതി വെട്ടിപ്പീരിന് കൂട്ട് നിൽക്കുക ഇല്ല. സർക്കാരിനെ മോഷ്ടിക്കുന്നത് മോഷണമാ. ദേഷ്യം വരുന്നുണ്ടോ? സർക്കാരിനെ മോഷ്ടിക്കുന്നു എന്താ? അത് മോഷണമാ. സ്തോത്രം. അതെ, നമുക്ക് ഉത്തരവാദിത്തപ്പെടുത്തി കൈസർക്കുള്ള കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൂടെ ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടുള്ള ബന്ധമാണ് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ ഇത് പറയുന്ന സന്ദർഭം നമ്മൾ മറക്കരുത്. അന്ന് ക്രിസ്ത്യാനികൾ ആരും അധികാരത്തിലില്ല. മാത്രമല്ല, രാഷ്ട്രം സഭയെ പീഡിപ്പിക്കുന്ന കാലമാണ്. ദൈവസഭയെ നിരോധിത മതമായി പ്രഖ്യാപിച്ച് വേട്ടയാടി ഭക്തന്മാരെ തുറങ്കിലടക്കുകയും വെട്ടിക്കൊള്ളുകയും ചെയ്ത കാലത്താ പൗലോസ് ഇത് പറയുന്നത്. നോക്കണേ, അത് വളരെ സത്യമാണ്. കാരണം തിരുവെടുത്ത് കാലാതീതമായതുകൊണ്ട് ആ കാലത്തിന്റെ പ്രത്യേകത പരിഗണിച്ച് എന്തെങ്കിലും ഒരു 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 കളറിങ് അതിനകത്തില്ല. കാലാതീതമായ ദൈവവ്യവസ്ഥയാണ് ദൈവത്തിന്റെ പരിശുദ്ധാലം നമ്മളോട് പറയുന്നത്. സ്തോത്രം. എങ്കിലും ദൈവമക്കൾ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് പൗലോസ് ദൈവസഭ അർപ്പിക്കുന്നത്. ദൈവത്താലാണ് അധികാരം എന്ന ഞാൻ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ദാനിയേലിന്റെ പുസ്തകം 4:17, 25 37, അതുപോലെ തന്നെ സദൃശ വാക്യങ്ങൾ 8:15 ഈ വാക്യങ്ങളിലൊക്കെ അധികാരം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശയം പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. നമ്മൾ മാത്രമല്ല, ഈ പൗലോസ് എഴുതുന്ന സമയത്ത് റോമാക്കാർക്ക് എഴുതുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. റോമാക്കാർക്ക് ഇത് എഴുതുമ്പോൾ ദൈവസഭയ്ക്കകത്ത് ക്രിസ്ത്യ യഹൂദന്മാരും ജാതികളുമായ ആളുകൾ ഉണ്ട്. ക്ലൗഡിയോസ് ചക്രവർത്തി, എംപറർ ക്ലൗഡിയസ്, യഹൂദന്മാര് മുഴുവൻ റോമാനഗരം വിട്ട് പൊയ്ക്കോണമെന്ന് പറഞ്ഞ് അവരെ അടിച്ചു പുറത്താക്കി. അങ്ങനെ നീതിയില്ലാത്തതെന്ന് തോന്നത്തക്ക നിലയിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ദൈവമക്കൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ഈ കാലത്തും പറയുക കീഴടങ്ങിയിരുന്നോളാൻ. മനസ്സിലായല്ലോ സ്തോത്രം. അപ്പൊ എങ്ങനെയാണ് കീഴടങ്ങിയിരിക്കേണ്ടതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാൻ ആവശ്യമുണ്ട്. ഉള്ള സമയപരിധിയിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ എന്തെങ്കിലും വിശീകരണം വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യണം. സ്തോത്രം. സി എന്താ ഈ അധികാരവും ഇപ്പോൾ ഉള്ള അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ്. അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മത്സരിക്കുകയാണ്. രാഷ്ട്രം ദൈവിക അധികാരമുള്ള ഒരു ദൈവ നിയമിതമായ സ്ഥാപനമാണ്. ഓർത്തു നോക്കിയേ, ഈ രാഷ്ട്രങ്ങളൊക്കെ ദൈവം നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ രാഷ്ട്രങ്ങളൊന്നും ഇല്ലാഞ്ഞൊരു കാലം അരാജകത്വത്തിന്റെ കാലം ഒന്ന് ഓർത്തു നോക്കിയേ, നമുക്ക് സ്വൈര്യമായി ജീവിക്കാൻ നോക്കുമോ? ഇല്ല, ഇത് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. അപ്പൊ ന്യായമായിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നും, അപ്പോഴേ ഈ നീറോയും ഹിറ്റ്ലറും സ്റ്റാലിനും നമ്മുടെ കാലത്തെ ഇഡി അമീനും സദ്ദാം ഹുസൈനും ഇങ്ങനെയുള്ള ഈ പീഡകന്മാരെ ഒക്കെ ഓടേതമ്പുരാനാണോ കൊണ്ടുവന്ന് അധികാര സ്ഥാനത്ത് വെച്ചത് എന്ന് നമുക്ക് തോന്നാൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കണം. അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുക നല്ല പോലീസ് പറയുന്നു. പിന്നെ എന്തിനു കീഴടങ്ങിയിരിക്കുക? അധികാരത്തിന് കീഴടങ്ങിയിരിക്കുക പോലീസ് അർത്ഥമാക്കുന്നത്. അധികാരത്തിന് കീഴടങ്ങി, ആ വ്യവസ്ഥിതിക്കാണ് നമ്മൾ കീഴടങ്ങിയിരിക്കേണ്ടത്. രാഷ്ട്രം, ഭരണം, അധികാരം എന്ന വ്യവസ്ഥിതിയാണ് ദൈവ നിയമിതം. അധികാരികളായി വരുന്നവർ പിശാചിന് സ്വാധീനത്തിൽപ്പെട്ട് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അവർ അതിന് ശിക്ഷ പ്രാപിക്കും. അധികാരികളും പ്രജകളും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്, അധികാരം ദൈവത്താലാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. സ്തോത്രം. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. അധികാരങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചേക്കാമോ? സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സദൃശവാക്യം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട. സദൃശ 16:11. കേട്ടോ, ഒത്ത വെള്ളിക്കോലും ത്രാസും ആർക്കുള്ളതാ? യുവാദികളത്. സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ ഇവിടെ നീതിയുള്ള ഭരണവും അളവും തൂക്കവും ഇതെല്ലാം ആരാ നിയമിച്ചേക്കുന്നത്? ദൈവമാണ് നിയമിച്ചിരിക്കുന്നത്. ഒത്ത വെള്ളിക്കോലൊക്കെ ഇതൊക്കെ ദൈവം നിയമി, ഈ അളന്നും നീതിയും ഭരണവും അധികാരങ്ങളും വ്യവസ്ഥിതികളും ഒക്കെ ദൈവം നിയമിച്ചിരിക്കുക. ഈ അധികാരത്തിൽ വരുന്നവൻ തന്റെ കൈ കിട്ടിയ അധികാരം പിശാചിന്റെ സ്വാധീനത്തിൽ പെട്ട് ദുർവിനിയോഗം ചെയ്യുന്നു എന്നതേ ഉള്ളൂ. ദൈവം അതിന് അവനെ തീർച്ചയായിട്ടും ശിക്ഷിക്കും. നമ്മള് അതുകൊണ്ട് വ്യവസ്ഥകൾക്ക് കീഴടങ്ങി ഇരിക്കേണ്ടതാണ്. സ്തോത്രം. നമുക്കറിയാവില്ല, ഇന്ന് ലോകം മുഴുവൻ നടക്കുന്നത് നിയമവാഴ്ചയാണ്. നിയമമാണ് ലോകത്തിൽ വാഴുന്നത്. അവിടെ ഇവിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ചില ഏകാധിപതികൾ ഉണ്ടെങ്കിലും നിയമവാഴ്ചയാണ്. ഭരണകർത്താക്കൾ നിയമം നടപ്പാക്കുന്നവരാണ്. സത്യത്തിൽ അധികാരം ആരിലാണെന്ന് ചോദിച്ചാൽ നിയമനിർമ്മാതാക്കളിലാണ് അധികാരമിരിക്കുന്നത്. നിയമനിർമ്മാതാക്കളെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ആരാ തെരഞ്ഞെടുക്കുന്നത്? ജനങ്ങളാ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അർത്ഥത്തിൽ അധികാരം ആരിലാണ്? ജനങ്ങളിൽ. ജനങ്ങൾക്ക് അധികാരം ലഭിക്കത്തക്ക ഈ സംവിധാനമൊക്കെ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചില ഇച്ചിരി വിശദീകരണം പറയാം, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഈ നമുക്ക് കോടതി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കോടതി ചെയ്യുന്നത് നിയമം ഇവിടെ നടപ്പാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ചുമതലയാണ് ആർക്കുള്ളത്? കോടതിക്കുള്ളത്. ജനങ്ങൾ അവരിലെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിടുന്നു, അവരൊരുമിച്ച് നിയമം ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്ന നിയമം നടപ്പാക്കാൻ ഇവിടെ ബ്യൂറോക്രാറ്റ് അധികാരികളുണ്ട്. അവരത് ചൊവ്വെ നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വാച്ച് ഡോഗായി കോടതിയുമുണ്ട്. നോക്കണേ, അപ്പൊ നിയമം നമുക്ക് മീൻസ് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, അധികാരി എന്നോട് നീതി പ്രവർത്തിച്ചില്ല എന്ന് വരുമ്പോൾ നമുക്ക് എവിടെ ചെല്ലാൻ കഴിയും? കോടതിയിൽ പരാതിപ്പെടാൻ. അപ്പൊ കോടതി അവിടെ ഇടപെടും. അതാണ് കോടതിയുടെ ഇടപെടൽ. ഇതാണ് വ്യവസ്ഥിതി, ഇങ്ങനെ നിൽക്കുന്ന വ്യവസ്ഥിതി. സ്തോത്രം. മുൻപോട്ട് പോകട്ടെ. എന്നാൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചല്ലോ 1 യോഹന്നാൻ 5:19. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാകിയാൽ ഈ വ്യവസ്ഥിതിയിലെല്ലാം നിയമനിർമ്മാണത്തിലും എലക്ഷനിലും, മനസ്സിലാവുന്നുണ്ടോ, പിന്നെ നടപ്പാക്കുന്നതിലും കോടതി വിധിയിലും ഇതിലെല്ലാം ആരടപെടും? പിശാചിന്റെ, ദുഷ്ടന്റെ സ്വാധീനം ഉണ്ടാകും. അത് 1040 മാത്രമല്ല, മനസ്സിലായോ, ലോകം മുഴുവൻ ഇതിനിടയിൽ ഈ കൈകടത്ത് പിശാച് കാണിക്കുന്നുണ്ട്. സ്തോത്രം. നീതിയും നിയമവാഴ്ചയും ഇവിടെ തകിടം മറിക്കുവാന് പിശാചിന്റെ സ്വാധീനമുണ്ട്. സ്തോത്രം. ഇവിടെ പിശാചിന് ലോക ഭരണ വ്യവസ്ഥിതിയിലുള്ള അവന്റെ സ്വാധീനതയെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. കാര്യം ഒത്തിരി ധാരണ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 4 6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, സാക്ഷാൽ പിശാച് ലൂസിഫർ തന്നെ എന്റെ പൊന്നു കർത്താവിനെ സമീപിച്ചു. പരീക്ഷണ സമയത്ത് പരീക്ഷിച്ചിട്ട് അവനോട് പറയുക, ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും അതിന്റെ എഴുത്തുകൾ വായിച്ചാട്ട് അതിന്റെ 5 മുതൽ വായിച്ച് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി സകല രാജ്യങ്ങളും ക്ഷണം നേരം കൊണ്ട് കാണിച്ചു. എന്നിട്ട് കേട്ടോ, ഇതെല്ലാം എങ്കൽ ഭരണമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ അങ്ങ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ചാ നിന്റേതാകും എന്ന് പറഞ്ഞു. ഇപ്പൊ കർത്താവ് അവനോട് പറഞ്ഞു, നിന്റേതല്ലെന്ന് പറഞ്ഞു, നിന്റെ കയ്യിലല്ലെന്ന് പറഞ്ഞു, നിന്റേതല്ല, നിന്റെ കയ്യിലല്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നോക്കണേ, എങ്കൽ ഏൽപ്പിച്ച് എന്റേതാണെന്ന് പോലും പറഞ്ഞില്ല. എങ്കൽ സത്യത്തിൽ ഏൽപ്പിക്കുകയായിരുന്നില്ല, അവൻ തട്ടിപ്പറിക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ, യേശു അതിനെ നിഷേധിച്ചില്ല, അവനോട് വാദിക്കാനും തർക്കിക്കാനും ഒന്നും പോയില്ല. ഇപ്പം ഇതെല്ലാം എന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്നു വിചാരി പറയുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 4:32 വാക്യം വായിച്ചാൽ അവിടെ അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരുന്നത്? വിചാരി പറയുന്നു, എനിക്ക് ബോധിച്ചവന് ഞാൻ കൊടുക്കും. സി ദാനിയേലിന്റെ പുസ്തകത്തിൽ ദൈവദാസൻ പറയുകയാണ്, പരിശുദ്ധാത്മാവേറി നമ്മുടെ അത്യുന്നതനായവനാണ് മനുഷ്യരാഷ്ട്രത്തിന്മേൽ രാജ്യത്വത്തിന്മേൽ, ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? സ്തോത്രം. ഇവിടെ ഒരു കാര്യം നമ്മൾ മറക്കല്ല, സാത്താൻ ഒരിക്കലും സത്യം പറയൽ, സാത്താൻ ഒരിക്കലും സത്യം പറയും. ഭൂതമാധിച്ചോനെ സത്യം ചെയ്തു പറഞ്ഞു വിടുന്നതിനകത്ത് ഒരു കഥയുള്ള കാര്യമല്ല. ബോഷ്ക്ക് പറയുന്നവരും അവര് അപ്പനും അവൻ എന്നാ സത്യം ചെയ്യും, അവൻ സത്യം ചെയ്യും, സത്യമല്ലെന്നേ ഉള്ളൂ അവന്റെ സത്യം. പോട്ടെ, സാത്താൻ ഒരിക്കലും സത്യം പറയൽ, അവൻ സത്യം പറയുന്നു എന്ന് നമുക്ക് തോന്നത്തക്ക വിധം അവൻ ചിലപ്പോൾ സംസാരിച്ചു കൊള്ളി കേട്ടോ, അവൻ ഭയങ്കര സത്യമാ പറയുന്നതെന്ന് നമുക്ക് തോന്നും. ഈ സേവയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഭൂതബാധിതർ അങ്ങനെയുള്ളവരൊക്കെ സഭയ്ക്കാ തോലി ഇപ്പൊ കയറി വിലസുകയാ, ഊരും പേരും അഡ്രസ്സും പ്രായവും ഒക്കെ പറഞ്ഞു തരും. എന്റെ സഹോദരങ്ങളെ, വഴിയെ നടന്നു പോകുമ്പോ പേരും അഡ്രസ്സും പ്രായവും ഒക്കെ വഴിയോർത്തിരിക്കുന്നവർ പറഞ്ഞത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? അതിന്റെ ഒരു ശകലം കൊണ്ട് നമ്മുടെ ഇടയിലോട്ട് കയറി വന്നാൽ, ഞാനവൻ പറഞ്ഞ 5 രൂപയുടെ ബാക്കി പറയാമെന്ന് പറഞ്ഞാൽ, ഇവിടെ 5 രൂപയുടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, 5 ലക്ഷം ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാകും. പ്രിയപ്പെട്ട, അതുകൊണ്ട് സത്യമാണെന്ന് തോന്നത്തക്ക പോലെ പിശാജ് സംസാരിക്കുന്ന നമ്മൾ മറന്നുപോലെ, പിശാജ് ഇന്നും വഞ്ചകനാണ്. ലൗകികമായി സംസാരിക്കുന്നവരെ സൂക്ഷിച്ചോണം. ഒന്നി യോഹന ഇതെങ്ങനെ തിരിച്ചറിയും? കൂട്ടത്തിൽ കാര്യം പറഞ്ഞു, ഒന്നി യോഹന 4 അതിൽ ഒന്നു പോലും വായിക്കാൻ ഉള്ള പ്രവാചകന്മാർ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നേച്ച് അതിന്റെ ലക്ഷണം പറയുമ്പോൾ, അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കും. കേൾക്കുന്നുണ്ടോ? ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. പേര് പറഞ്ഞാലും അഡ്രസ്സ് പറഞ്ഞാലും പ്രായം പറഞ്ഞാലും ജോലി പറഞ്ഞാലും ജോലി ചെയ്യുന്ന കമ്പനി പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ടോ? എത്ര പിള്ളേരുണ്ടെന്ന് പറഞ്ഞാലും നാട്ടിലെ വീടിന്റെ ആകൃതിയും എത്ര മുറിയുണ്ടെന്നും എത്ര 1,00,000 രൂപ മുടക്കി ഉണ്ടാക്കിയതാണെന്നും ടാക്സ് കൊടുക്കുന്ന ഇത്ര രൂപയാണെന്നും മനസ്സിലാവുന്നുണ്ടോ? പാസ്പോർട്ട് നമ്പർ വരെ പറഞ്ഞാലും, അങ്ങനെയൊക്കെ പറഞ്ഞ കേസ് എനിക്കറിയാം, പാസ്പോർട്ട് നമ്പർ വരെ പറഞ്ഞാലും. അപ്പൊ ലൗകിക കാര്യമാണ്, രേഖ എടുക്കുന്നു, പേന എടുക്കുന്നു, രേഖ എഴുതുന്നു, നിന്റെ അവിടുത്തെ കാര്യം നടക്കുന്നു, കള്ളത്തരം കാണിച്ചതിന് ഇപ്പൊ സർക്കാർ ദൈവം അതിന് അംഗീകാരം തരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കും? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഓവർസ്റ്റേ ചെയ്തു, ഏതാ പാസ്പോർട്ട് വിസ തീർന്നിട്ട് ഇവിടെ മുങ്ങി നടന്നു, മുങ്ങി നടന്നേച്ച് എന്തോ ചെയ്യണം, ഇങ്ങനെ ഓർത്തൊന്ന് നടക്കുമ്പോഴാ പ്രാർത്ഥനയ്ക്ക് എന്നിരുന്നപ്പം പാസ്പോർട്ട് നമ്പർ വരെ പറഞ്ഞ്, പേരും പറഞ്ഞ് അഡ്രസ്സും പറഞ്ഞേച്ച് പറഞ്ഞു, ദൈവം തന്നെ ഇവിടെ ആക്കാൻ പോവാ, ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഞാൻ മസ്കറ്റിൽ വെച്ചില്ല, വർഷങ്ങൾക്ക് ഒരു സഹോദരനെ കണ്ടു, 9 വർഷമായി ഇതാട്ടി പോയിട്ട്, 9 വർഷം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് 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 ഇവിടെ അടിഞ്ഞു, പേര് എങ്ങനെ പോകൂ? ആ സഹോദരൻ, ആ അന്ന് രാവിലെയും ആ സഹോദരന്റെ മോനെ, ആ കുഞ്ഞിനെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പോകുന്ന ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ആ മോൻ നാട്ടിൽ ഭാര്യയെ വിളിച്ചു, മോനും സംസാരിച്ചു കഴിഞ്ഞപ്പം ഡാഡീന്നൊന്ന് വിളിക്കുന്ന കേട്ടപ്പോ, ഒന്ന് വാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചങ്കു തകർന്നു പോയി. അദ്ദേഹം ആ യോഗത്തിലിരുന്നുണ്ട് ചങ്കു പൊട്ടി കരഞ്ഞത് ഞാൻ മറക്കാനൊക്കെയാണ്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പേരും പാസ്പോർട്ട് നമ്പർ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കരുത്. സത്യം ആണെന്ന് തോന്നത്തക്ക പോലെ പറയും, പക്ഷെ എന്തോ പറയണത്? ലൗകികവും ഭൗമികവും. ഇന്നടുത്ത് വീട് വെക്കണമെന്നും മനസ്സിലാവുന്നുണ്ടോ? അതൊന്നുമല്ല, പരിശുദ്ധാത്മാവ് വിവാഹതല്ലാളല്ല, എസ്റ്റേറ്റ് ബ്രോക്കർ അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ. സ്തോത്രം, മറക്കില്ലേ? സ്തോത്രം. സത്യങ്ങളാണ് അർത്ഥസത്യങ്ങൾ ആണ് വ്യാജങ്ങളെക്കാൾ അപകടമെന്ന് മറന്നുപോകരുത്. പറഞ്ഞു മനസ്സിലായോ? അർത്ഥസത്യങ്ങളാണ് വ്യാജങ്ങളെക്കാൾ സത്യമല്ലേ? സ്തോത്രം. അതുകൊണ്ട് സത്യമാണെന്ന് തോന്നത്തക്കതുപോലെ അവൻ പറയും, വഞ്ചിച്ചു കളയും. ആട്ടെ, യേശുവിനോട് സംസാരിക്കുമ്പോൾ അവൻ വചനം ഉച്ചരിച്ചതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ അവന്റെ താല്പര്യം സാധിക്കാനായി വചനഭാഗം സന്ദർഭത്തിൽ നിന്ന് അടർത്തി ദുരുപയോഗിക്കുക. നമുക്കറിയാവുന്ന 10:4-6 ലൂക്കോസ് 4:10 91-11 വാക്യങ്ങൾ അവൻ ഉദ്ധരിച്ചേക്കുന്നത് ആരാ? പിശാച്. പക്ഷെ ഉദ്ധരിച്ച ഒരു കാര്യം വിട്ടുപോയി. എന്താ ഒരു ഭാഗം കളഞ്ഞേ? വാക്യങ്ങൾ വികലമായിട്ടാണ് ഉദ്ധരിച്ചത്. നിന്റെ എല്ലാ വഴികളിലും എന്ന ഭാഗം അവൻ വിട്ടു. നിന്നെ കാക്കേണ്ടത് ദൂതന്മാരോട്. പക്ഷെ അതിന് ആദ്യത്തെ വ്യവസ്ഥ എന്തുവാ? നിന്റെ അല്ല, ദൈവത്തിന്റെ വഴിയിൽ, ഭക്തന്റെ വഴിയിൽ, അത്യുന്നതന്റെ മറുപടിയിൽ, ചിറകടിയിൽ, സർവശക്തി നിലവിൻ കീഴിൽ പാർക്കുന്നവൻ. സ്തോത്രം. ന്യായമായി ദൈവഹിത പ്രകാരം പോകേണ്ട വഴിയിൽ ദൈവം അവനെ സൂക്ഷിക്കുവന്ന. പക്ഷെ ആ ഭാഗം വിട്ടുകളഞ്ഞു. മനസ്സിലായോ? പിശാച് കോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാ കോട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തെ വികലമായി ഉദ്ധരിക്കുന്നവരെ പ്രത്യേകം സൂക്ഷിച്ചു കൊടുക്കണം. വേദപുസ്തകം മുഴുവനായിട്ട് എടുക്കേണ്ടത്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? വേദപുസ്തകത്തെ മുഴുവനായിട്ട് എടുക്കണം. സ്തോത്രം. ഭക്തൻ പോകേണ്ടതും പോകാവുന്നതുമായ ദൈവത്തിന്റെ വഴിയിലാണ് ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളത്. സ്തോത്രം. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലും കീഴിലും പാർക്കുന്നതിന്റെ വഴിയിലാണ് ദൈവ സംരക്ഷണം ഉള്ളത്. കർത്താവ് ആ വാക്യത്തോട് ചേർന്നുള്ള വാക്യം ഉദ്ധരിച്ച് അവന് മറുപടി കൊടുക്കുക. സ്തോത്രം. ഇന്നും വചനത്തെ വികലമാക്കി സ്വന്തം ആശയങ്ങൾക്ക്, അല്ലെങ്കിൽ പിശാച് മനസ്സിൽ കടത്തിവിട്ട ആശയങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ ദൈവവചനത്തെ ദുരുപയോഗിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ജാഗ്രത. സ്തോത്രം. മനസ്സിലായത് വിശ്വസിക്കട്ടെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വചനത്തെ ഒന്നായിട്ട് കാണണം. വചനത്തെ, ദ ഹോളി സ്ക്രിപ്ചേഴ്സ് ഹാസ് ടു ബി ടേക്കൺ ആസ് എ സിംഗിൾ യൂണിറ്റ്. ദൈവവചനത്തെ ഒന്നായിട്ട് നമ്മൾ കാണണം. ഇവിടെയാണ് ഈ സിസ്റ്റമാറ്റിക് തിയോളജി കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഈ വ്യവസ്ഥാപിത ദൈവശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും വരണ്ട ആ നിലയിലും ആ അവസ്ഥയിലും അതിനെ ചേർത്ത് വെച്ച്, ചേരേണ്ടതുപോലെ ചേർത്ത് വെച്ച് പഠിക്കുന്ന രീതിക്കാണ് ഈ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. അത് വേദപുസ്തകത്തെ ഒന്നിച്ച് കാണണം. ഒരു കോണ് തന്നെ കാണില്ല, ഒന്നിച്ച് കാണണം. അതായത് ഞാനത് മനസ്സിലാക്കി തരാം. നമുക്കൊരു ഒരു ടൈം പീസ് ഉണ്ടായിരുന്നു, അത് നന്നാക്കാൻ കൊണ്ടുകൊടുത്തു. അത് ചിലവയാവും. ആ ശരി, ഒരാഴ്ച അവധി പറഞ്ഞു, രണ്ടാഴ്ചയായി, മൂന്നാഴ്ചയായി, വിനയം വിനയം. ആ അടുത്ത ആഴ്ച അടുത്ത് അവനിങ്ങനെ ഉഴപ്പും. ഇനി ഈ തന്നേടാന്ന് പറഞ്ഞു. അതാ എനിക്കും പോയി കണ്ണ വെക്കുന്ന ഒരു ഗ്ലാസും മേടിച്ചു. നമ്മൾ നമുക്കൊരു പുതിയ പണി തുടങ്ങാനാണേൽ കണ്ണ വെക്കുന്ന ഒരു ഗ്ലാസും മേടിച്ച്, രണ്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ മേടിച്ച്, മുറിക്കകത്തോട്ട് കയറി എല്ലാം അടച്ചിട്ട് മൂന്നാല് കടലാസും ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് നമുക്കും നോക്കാം എന്ന് പറഞ്ഞ് പതുക്കെ ഇതങ്ങോട്ട് അഴിച്ച്, എന്റെ ഭാഗങ്ങളെല്ലാം അഴിച്ചിട്ടപ്പോൾ അതിനകത്ത് മുഴുവൻ പഞ്ഞിയും പൊടിയും എല്ലാം കയറി കൊല്ലാതിരിക്കുന്ന. വെറുതെ അല്ല, നൂലൊക്കെ കയറി ചുറ്റിയിരിക്കുന്നു. വെറുതെ അല്ല ഇത് വർക്ക് ചെയ്യാഞ്ഞത്. ചേച്ചി ഓയിലൊക്കെ എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അഴിച്ച് വർക്ക് ചെയ്തു. ഹായ്, തിരിച്ച് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുക. തിരിച്ച് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങ് തിരിച്ചങ്ങ് ഫിറ്റ് ചെയ്തു. ഒരു സ്ക്രൂ അടുത്ത് കയറാതെ വന്നപ്പം വലിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് തിരിച്ചങ്ങ് കയറ്റി. വേറൊന്നകത്ത് അതിനകത്ത് ലൂസ് ആയിരുന്നപ്പോൾ വെച്ചാൽ നൂല് ചുറ്റി അതിനകത്ത് അങ്ങ് ഉറപ്പിച്ചു. എല്ലാം ഉടുക്കം മിച്ച വെറുപിടി വന്നു. ഇത് എവിടെ ഇടണമെന്നറിഞ്ഞു. ഇതുപോലെ പലരും വേദവസ്ത്രം വ്യാഖ്യാനിച്ചു. പീലാത്തോസ് ചോദിച്ചു, ഇപ്പൊ യേശുവിനെ ഞാൻ എന്നാ ചെയ്യണം? വച്ചിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ പല വാക്യങ്ങളും. എന്റെ പൊന്ന സഹോദരങ്ങളെ, ഒരു കോണ് തന്നെ എടുത്തോണ്ട് പോകരുത്. ദൈവ വചനത്തെ ഒന്നിച്ചെടുക്കണം. ഒരു മുറി വാക്യവും അതിന്റെ അത് മുറി ആ സന്ദർഭത്തെ നീ പറിച്ചെടുക്കും. പറിച്ചെടുത്ത് അങ്ങ് കൊണ്ടുപോവുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. എനിക്കറിയാം വേദപുസ്തകത്തിലെ അതിന് ഏറ്റവും വികലമായ ഒരു സംഭവം ഞാൻ കേട്ടത് ഇവിടെ വേദിച്ചാലും കേട്ടിട്ടുണ്ട്. മുള്ളംതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. ഒരു ദൈവദാസൻ എന്നോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹം ആ യോഗത്തിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ദൈവദാസന്മാർ പോയി സൂചനപ്പെടുന്ന തുടങ്ങിയപ്പോൾ അവിടെയുള്ള
വളരെ വ്യവസ്ഥ മീൻ യാഥാസ്ഥിതികരായ ക്രൈസ്തവ സമൂഹങ്ങൾ അതിനെ എതിർത്തു. കുറേ കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു. ചില കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവര് പള്ളിയിലെ ഏറ്റവും വലിയ പുള്ളിയെ വിളിച്ച ഒരു പ്രത്യേക യോഗം വെച്ചു. കരിയന്തിനെ എതിർക്കുന്ന ആൾ അദ്ദേഹം വന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്ന പ്രവർത്തനത്തെ ശരിക്കും വിമർശിച്ച് എന്നിട്ട് പറഞ്ഞു, ഈ വേദപുസ്തകം ഒന്നുമല്ല, പാരമ്പര്യമാണ് വലുത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ട് പറഞ്ഞു. നിങ്ങളാണ് ഇതാണ് ബോധം, അധികം വിദ്യാഭ്യാസമുള്ളവരെ ഇല്ലാഞ്ഞ കാലം. നിങ്ങൾ ഈ പുസ്തകം എന്ന് പറഞ്ഞ് പുസ്തകം കൊണ്ട് വരുന്നവരെയൊക്കെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞേച്ചു. കുഞ്ഞ ഇങ്ങോട്ട് എഴുന്നിട്ട് വന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ വായിക്കാറിയാമോ അറിയാം, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒമ്പതാണ് അങ്ങ് വന്നി എന്ന് പറഞ്ഞു വിളിച്ചു. എന്നിട്ട് 14-ാം സങ്കീർത്തനം എടുത്തു. 14-ാം സങ്കീർത്തനം എടുത്തേച്ച് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ആ ബാക്കിഭാഗം ഒന്ന് വിരൽ വെച്ചാൽ മാറി, ദൈവമില്ല എന്ന് മാറി വായിക്കടാന്ന് പറഞ്ഞു. 14-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവമില്ല, ആ പോക്കോ മതി, വേറൊരാളെ വിളിച്ചു വായിച്ചു വായിക്കാൻ മതി, ദൈവമില്ല. അങ്ങനെ 5-6 പേരെ വിളിച്ചു. ആർക്കെല്ലാം സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കാൻ പറഞ്ഞു. വന്ന് നോക്കിയവരെല്ലാം നോക്കുന്നത് എന്തുവാ, ആ വായിക്കാൻ അറിയാവുന്നവരെല്ലാം നോക്കിയപ്പോ എന്തുവാ, അത് ദൈവമില്ല, ഇത് ഈ പുസ്തകത്തിലേതാന്ന് പറഞ്ഞു. ദൈവമില്ലെന്ന് പറയുന്ന പുസ്തകമാ നിങ്ങൾ അടിസ്ഥാനമായിട്ട് എടുക്കാൻ പോകുന്നത്, ഇതല്ല എടുക്കേണ്ടത്, പാരമ്പര്യം എടുത്തോണം, മനസ്സിലായോ എന്ന് പറഞ്ഞു. നോക്കണേ എന്നോട് പറഞ്ഞ ആ ദേവദാസന ആ യോഗത്തിൽ പോണ്ടാകും ഇത്രയും പറഞ്ഞപ്പോ അദ്ദേഹം യോഗങ്ങളിൽ കടന്നു പോവുകയും കർത്താവുമായിട്ട് ബന്ധത്തിനായിട്ട് ഒരുങ്ങിയൊക്കെ ചെയ്ത് ആ ഈ പുസ്തകമാണ് എന്നാ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അങ്ങ് പിന്മാറി. ദൈവത്തിന്റെ കൃപയാണ് അദ്ദേഹം പിന്നെ ഡിഫൻസ് സർവീസസിൽ ജോയിൻ ചെയ്തു. കേരളത്തിന് പുറത്തായിരിക്കുമ്പോൾ അവിടെ സുവിശേഷം രക്ഷിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്ന് അവിടെ തന്നെ പ്രവർത്തിക്കുന്നു. ഞാനവിടെ ഒരു യോഗത്തിന് ചെന്നപ്പോൾ ആ ദൈവദാസൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ മിക്കവാറും ഓർക്കും അത്, വേദപുസ്തകത്തെ സന്ദർഭത്തിൽ പറിച്ചെടുക്കുന്ന ഏറ്റവും വികലമായ ഒരു ഒരു സംഭവം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാ. ഒരിക്കലും പുസ്തകത്തെ ദുർവ്യാഖ്യാനിക്കരുത്, ദുർവ്യാഖ്യാനിക്കുന്നവരോട് കൂടെ കൂടരുത്. പുസ്തകത്തെ മുഴുവനായിട്ട് എടുക്കണം. പിന്നെ 5 അടി നീളമുള്ള ഒരു 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 മേശ, 5 അടി നീളമുള്ള മേശയിൽ 4¾ അടി നീളമുള്ള ഒരു ടേബിൾ ക്ലോത്ത് നിങ്ങൾ മേടിച്ചു. 4¾ അടി നീളമുള്ള ടേബിൾ ക്ലോത്ത് മേടിച്ചിട്ട് അത് ചേരത്തില്ല. ചേരാൻ വന്നപ്പോ ആ കടക്കാരൻ ഭയങ്കര വിരുദ്ധന, അവൻ നിങ്ങൾക്ക് വിൽക്കാൻ നേരത്തെ 5 അടി 5 അടി ഇത് 5 അടി കണ്ടോ 5 അടി വന്നോ നോക്കിയോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് നീക്കി ഒരു കോണിൽ അങ്ങോട്ട് ഇട്ട് കുറച്ച് താഴ്ത്തു, ഒരു 4 ഇഞ്ച് താഴോട്ട് നീക്കിട്ട് കണ്ടോ ശരിയായല്ലോ കറക്റ്റാണ്, എന്നാ ഇനി ഇങ്ങോട്ട് വാ നോക്കി, ഇങ്ങോട്ട് വലിച്ചു, ഇത് ഇങ്ങോട്ട് വലിച്ച് ഇവിടെയും ശരിയാക്കി, ഇവിടെ കണ്ടോ ശരിയാ, അപ്പൊ അവിടെയും ശരിയാ, എടാ ഒന്നിച്ച് ശരിയാവണം. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? വേദവസ്ത്രം പഠിക്കുന്നത് ഇങ്ങനെ വേണം. എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. വേദപുസ്തകം പഠിക്കുന്നത് ഇങ്ങനെ വേണം, ഒന്നിച്ച് പുസ്തകത്തെ അതിന്റെ മുഴുവൻ നിലയിൽ എടുത്തിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. പിശാച് വേദപുസ്തകത്തെ ദുർവ്യാഖ്യാനിക്കും. കൂട്ടി ആവട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവര്, എങ്കർ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാ ഇവൻ പറഞ്ഞത് അല്ലേ? അത് ശരിയല്ല, ഏൽപ്പിച്ചതല്ല, അവൻ തട്ടിപ്പറിച്ചതാ, വഞ്ചിച്ച് കൈക്കലാക്കിയതാ. കാരണം ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ വായിക്കുമ്പോൾ ദൈവം അധികാരം കൊടുത്ത ആർക്കാ? ആദമോമാർക്ക്, മനുഷ്യന് അധികാരം കൊടുത്തു. മനുഷ്യന് അധികാരം കൊടുത്തപ്പോൾ അവൻ എന്തോ ചെയ്തു? അവൻ മനുഷ്യനെ പാട്ടിലാക്കി, അടക്കി വാഴേണ്ടവൻ വഞ്ചിക്കപ്പെട്ട കീഴടങ്ങിപ്പോയി. അങ്ങനെ അധികാരത്തിന് അവകാശിയായ മനുഷ്യനെ അധീനതയിലാക്കുന്നത് ആക്കുക വഴി അധികാരം സാത്താന്റെ കയ്യിൽ ചെന്ന് വിട്ടു. മനസ്സിലായല്ലോ. സ്തോത്രം. അധികാരത്തിലെത്തുന്ന മനുഷ്യനെ അവൻ ഇന്നും നിയന്ത്രിക്കുക, ഇത് തന്നെ ചെയ്തു. ദൈവം ആരെ ഏൽപ്പിക്കുന്നത്? മനുഷ്യനെ. അവനെ ഇവൻ അങ്ങ് സ്വാധീനിക്കും. അങ്ങനെയാണ് ഇന്നും സാത്താൻ അധികാരം കൈയാളുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അതിന് ഇരിക്കുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേൽ കർത്താവ് ജയം കൊണ്ടാടി. കൊലോസ്സിലും 2:15 അവനെ തോൽപ്പിച്ച് ആയുധവർഗം വെപ്പിച്ചു, പക്ഷെ തടവറയിലാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? തോൽപ്പിച്ച് ആയുധവർഗം വെപ്പിച്ചു, തടവറയിലേക്ക് നീക്കിയിട്ടില്ല. അവന്റെ അധീനതയിലായ മനുഷ്യൻ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണെന്ന വസ്തുത ബോധ്യപ്പെട്ട് പിശാചിന്റെ അധീനതയിൽ നിന്ന് ജയിച്ച ജയാളിയായ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ആശ്രയിച്ച് കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് കർത്താവിന്റെ സ്നേഹം അംഗീകരിച്ച് ആ സ്നേഹബന്ധത്തിലേക്ക് വന്ന് സ്തോത്രം കർത്താവിനോടുകൂടി അധികാരത്തിലാകുന്നത് വരെ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ദൈവം അവന് വേണ്ടി കാത്തിരിക്കുക, അതിനൊരു ചെറിയ ഇടവേള ശേഷിപ്പിച്ചിരിക്കുക. മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവനെ തോൽപ്പിച്ചു, അവനെ കീഴടക്കി, അവനെ കീഴടക്കിയെങ്കിലും അവനെ അങ്ങ് പൂട്ടി ഇട്ടിട്ടില്ല. ഇപ്പൊ ഇതാ മനുഷ്യന് ദൈവം ബലമായി പിടിച്ചു തന്നെ കീഴാക്കിയല്ല.
മകനെ, അധികാരം നിനക്കുള്ളതാ, നിന്നെ അവൻ വഞ്ചിച്ചതാ, നീ അവനെ കീഴിൽ പോകരുത്. ഞാനാ നിന്നെ സ്നേഹിക്കുന്നത്, പിശാചല്ല നിന്നെ സ്നേഹിക്കുന്നത്. അവൻ നിനക്ക് ചുറ്റിമ്പങ്ങളൊക്കെ തന്നു, നിന്നെ വഞ്ചിക്കുക, നീ അവന്റെ പുറകെ പോകരുത്. നീ എനിക്കുള്ളവനാ, ഇതാ നീ എന്റെ സ്നേഹം കാണാം, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞ് അത് വെളിപ്പെടുത്തുമ്പോൾ അത് അംഗീകരിച്ച് കർത്താവിനെ വിശ്വസിച്ച് ആ ദൈവസ്നേഹത്തെ ഏറ്റുകൊള്ളുവാൻ താല്പര്യപ്പെടണം. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കി, ഒരു വലിയ ഒരു ഒരു വലിയ പോലീസ് ഓഫീസറുടെ ഏക മകൻ, ഏക അവകാശിയായ മകൻ, അവനെ ചെറുപ്പത്തിലെ ഒരു കൂട്ടം മയക്കുമരുന്നിന്റെ മീൻസ് വ്യാപാരികളായ ഒരു കൂട്ടം കള്ളന്മാർ ഇവനെ തട്ടിക്കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി ഇവനെ മയക്കുമരുന്നിന് അടിമയാക്കി, ഇവനെ അവന്റെ അവന്റെ കൊള്ളസംഘത്തിലെ നേതാ മീൻസ് ലീഡർ മീൻസ് ഒരു അംഗമാക്കി, അവനെ നേതാവാക്കി, അവനിങ്ങനെ വിലസിങ്ങനെ നടക്കുക, ആ കൊള്ളസംഘം അനേക അക്രമങ്ങൾ അന്യായം ഒക്കെ ചെയ്തു. ഈ ഇത് തിരിച്ചറിഞ്ഞ ഈ പോലീസ് ഓഫീസർ ഇതിനു വേണ്ടി പുറകെ കൂടി അന്വേഷിച്ച് അന്വേഷിച്ച് വന്ന് ജീവൻ പോലും അപകടത്തിലാകുന്ന ഉഗ്ര പോരാട്ടത്തിൽ ഈ ഗാംഗിനെ കീഴടക്കി. സങ്കല്പിക്കുക, കീഴടക്കി, മകനെ മോചിപ്പിച്ചു, ഇവരെല്ലാം വന്നു. എന്നിട്ട് മകൻ കാണിച്ച സകല തെറ്റുകൾക്കും കോടതി നേരത്തെ എക്സ്പാർട്ടി വിധി കൽപ്പിച്ചിരുന്ന അതൊക്കെ പെഴി നീ അപ്പം കൊടുത്തു എന്ന് വിചാരിക്കുക. സ്തോത്രം. കൊടുത്തു കഴിഞ്ഞ അവസാനം കോടതി വന്നിരിക്കുക. സ്തോത്രം. മോനെ, നീ എന്റെ മോന, നിന്നെ ഇതാവൻ വഞ്ചിച്ചു കൊണ്ടുപോയ, ഞാന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ എന്റെ ജീവനെ പണയം വെച്ചിട്ട്, ഇതാ എന്റെ ശരീരത്തെ ഉരുപ്പാട് നീ കണ്ടോ, നിന്നെ തേടിയുള്ള എന്റെ അന്വേഷണത്തിൽ ഞാൻ അനുഭവിച്ചതായി, നീ എനിക്കുള്ളവനാ, നീ എന്റെ സ്നേഹത്തെ അംഗീകരിച്ച് നീ എന്റെ കൂടെ വാ, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുമ്പോൾ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ആ മകന് സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലുള്ള ഒരു സിറ്റുവേഷനല്ല ഇന്ന് ലോകം നിൽക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമോ? അതുകൊണ്ടാണ് പിശാച് അങ്ങനെ അഹങ്കാരം അവിടെ പറഞ്ഞത്. സ്തോത്രം. അതെ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറക്കരുത്, തോറ്റവൻ എന്ന് പിന്മാറിക്കൊണ്ടിരിക്കുക. തോറ്റ സൈന്യം പിന്മാറുമ്പോൾ അവൻ എന്തും കാണിച്ചിട്ടു, ഞാൻ പറഞ്ഞു മനസ്സിലായ, തോറ്റ സൈന്യം പിന്മാറുന്ന സമയമാണ് അവൻ എന്ത് അട്രോസിറ്റീസും ചെയ്യും. അറിയാം, അവിടെ സദ്ദാം ഹുസൈൻ കുവൈറ്റ് കയറി, കുവൈറ്റ് കയറി ഫൈറീഷ്യൻ ഫോഴ്സസ് എല്ലാം കൂടെ വന്ന് അവനെ അവിടുന്ന് തുരത്തി അവർ പിന്മാറുക. പിന്മാറുമ്പം എന്തൊക്കെ നശിപ്പിക്കാമോ, മനസ്സിലായില്ലേ, അത് മുഴുവൻ നശിപ്പിച്ചിട്ടേ അവർ പോകുള്ളൂ, ചെറുതും വലുതുമല്ല. പിന്മാറുന്ന സൈന്യം, തോറ്റ് പിന്മാറുന്ന സൈന്യം എന്ത് അക്രമം ചെയ്യുമെന്നുള്ളത് മറക്കരുത്. അതാണ് പിശാച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലതി എന്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, യാത്ര ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. അധർമ്മം ഗോപ്യമായി ഇന്നും വ്യാപരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ സജീവമായ സാന്നിധ്യം അവന്റെ മേലുള്ള നിയന്ത്രണമാണ്. 2 തെസ്സലോനിക്കീസ് 2:7 വാക്യങ്ങളിൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. പിശാച് തന്റെ കൈവശത്തിലുള്ള അധികാരമെല്ലാം എതിർക്രിസ്തുവിന് നൽകുന്ന ഒരു കാലം വരും. ഈ ഇന്നത്തെ ലോകത്തിലെ ഈ രാഷ്ട്രീയ സ്ഥിതി സംബന്ധമായിട്ട് നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. വെളിപ്പാട് ദിവസം 13:2 എന്നീ വാക്യങ്ങൾ നമുക്കത് കാണാം. അത് അവന് ഒരു ചെറിയ കാലത്തേക്ക് ഉണ്ടായിരിക്കുള്ളൂ, വെറും 3.5 കൊല്ലത്തേക്ക് എതിർക്രിസ്തുവിന്റെ കയ്യിൽ ഇവൻ അധികാരം കൊടുക്കും. അതിനുശേഷമാണ് പിശാചിനെ പൂട്ടിയിടുന്നത്. അവൻ ജാതികളെ വഞ്ചിക്കാതിരിക്കാനാണ് പൂട്ടുന്നത്. അതിനുശേഷം നമുക്കറിയാമല്ലോ, അവന് മനുഷ്യവർഗത്തിലുള്ള 1000 കൊല്ലം, അന്നാണ് കർത്താവ് വാസ്തവത്തിൽ അധികാരം പിശാചിനെ പൂർണ്ണമായും തിരിച്ചെടുത്ത്. സ്തോത്രം. ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ മനുഷ്യൻ സന്തോഷത്തോടെ കഴിയുന്ന ഒരു നല്ല കാലമാണത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിനു ശേഷമാണ് പിന്നെ മനുഷ്യന് ദൈവം ഒരവസരം കൊടുക്കുക, ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ സ്വതന്ത്രമായി എന്തും തീരുമാനിക്കാം, മനസ്സിലാവുന്നുണ്ടേ. ഇന്ന് പറയാം 1040 വിൻഡോ ഹോട്ടലിൽ അവിടെ ബിജാജിന്റെ അതിന് രായകൊണ്ടാന്ന്, പക്ഷെ അന്നങ്ങനെ 1000 കാലത്ത് നീ എന്താ അങ്ങനെ ദൈവം പറയും. അത് കഴിയുമ്പോഴാണ് അന്ത്യന്യായവിധി, കാരണം അത് ശ്രദ്ധേയമാണ്. കാരണം മനുഷ്യന് ഒരു ചാൻസും കൂടെ കൊടുത്തേച്ചാ ദൈവം ന്യായം വിധിക്കുന്നു. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? അത് കഴിയുമ്പോഴാണ് അന്ത്യന്യായവിധി എന്നുള്ളത് ഓർക്കണം. കാര്യം എന്താണെന്നറിയോ, ഒരു വായ് പോലും എതിർത്തൊരു വാക്കും പറയാനില്ല. സ്തോത്രം. അതിനുവേണ്ടിയാണ് സ്തോത്രം. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇനി ഇപ്പൊ ന്യായമായി ചോദിക്കും, 2 ചോദ്യങ്ങളുണ്ട്. ദൈവമക്കൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം യോഗ്യമാണോ? ഇല്ലേ, ഇലക്ഷന് നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയെന്ന് വരികയില്ല. പക്ഷെ ഇതൊക്കെ ആളുകളുടെ ഇടയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചില കാര്യങ്ങൾ അതിനോട് ഇത് സന്ദർഭമായിട്ട് ചില വാക്കുകൾ പറഞ്ഞു പോകാം. ദൈവമക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് യോഗ്യമാണോ? പ്രിയപ്പെട്ട ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി നോക്കി, നീതിയോടും നേരോടും കൂടി ഒരുവനെ ഇലക്ഷൻ ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല.
അടവുകളും നയങ്ങളും ആവിഷ്കരിച്ച് വക്രതയിലൂടെയാണ് പലരും ജയിക്കുന്നത്. ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, താൻ ജയിക്കുക എന്നതല്ല എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം, എന്നെങ്കിലും ജയിക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ജയിക്കുക എന്ന ചിന്ത അങ്ങോട്ട് പോയാൽ ജയിക്കില്ല. പിന്നെ എന്താ ഓർക്കണേ, അവനെ എന്ത് ചെയ്തോണം? തോപ്പിച്ചോണം. അവനെ കമത്തി അടിക്കണം, മലത്തി അടിക്കണം, അതല്ലേ? അവനെ കാലുവാരണം. ആ ചിന്ത അങ്ങോട്ട് എതിരാളിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നവന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി എന്ന് മറക്കരുത്. അതിനിറങ്ങാൻ ഒരു ദൈവമല്ലേ കൊടുക്കൂ. 12-ാം അധ്യായത്തിൽ പറഞ്ഞ എന്താ, ശത്രുവിനെ എന്ത് ചെയ്തോണ? സങ്കടം കൊണ്ട് കേട്ടോ, നമ്മുടെ സഭയുടെ ഇലക്ഷനിൽ പോലും ഇത്തരം നയങ്ങൾ പ്രയോഗിക്കുന്നു എന്നുള്ളതിൽ. എല്ലാരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? സഭയുടെ ഇലക്ഷനിൽ ഇതിനേക്കാൾ അന്യായമായ പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഗൾഫിലുള്ള ദൈവമക്കളുടെ കാശും അതിനകത്ത് ചെലവാകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ദൈവം നിങ്ങൾക്ക് തന്ന നന്മയൊന്നും ദൈവസഭയിൽ രാഷ്ട്രീയം കളിക്കാൻ ഉപയോഗിക്കരുതേ, പ്ലീസ്. പൈതാവോ എന്ന് മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടോ? പിന്നെ ന്യായമായ ശിക്ഷയും മേടിക്കും. ദയവായി അതിന് പോകരുത്. അപ്പോ രാഷ്ട്രീയം, അട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ഈ ഈ സന്ദർഭത്തിൽ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനൊരു കാര്യം പറയാം. ഈ ഡോക്ടർ ജോൺസൺ, ഡോക്ടർ സാമുവൽ ജോൺസൺ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ഡിക്ഷണറി എഴുതിയ ആളാണ് ആദ്യത്തെ ഡിക്ഷണറി. അദ്ദേഹത്തിന്റെ ഡിക്ഷണറി അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളും കൂടെ അതിനകത്തൊക്കെ ഇറക്കി തിരികെയിട്ടുണ്ട്. അത് വെറും ചില വാക്കുകളിൽ വെച്ച് അർത്ഥം കൊടുക്കുമ്പോൾ രസകരമായ വാക്കുകൾ അർത്ഥമൊക്കെ കൊടുക്കും. അതിൽ രാഷ്ട്രീയത്തിന് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്നുള്ളതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്ന് അറിയാവോ? അതിന്റെ അർത്ഥം ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദ സ്കൗണ്ടറൽ എന്ന് പറഞ്ഞ തെമ്മാടിയുടെ, ആ വാക്കെന്ന് പറഞ്ഞ കുറവാ, അവസാനത്തെ അഭയകേന്ദ്രമാണ്. പഠിക്കാൻ പോയടത്ത് നടന്നില്ല, പഠിപ്പം മുടക്കണം മുഴുമിച്ചില്ല, ജോലിക്ക് പോയി, ജോലിക്ക് പോയടത്ത് അത് മുഴുമിപ്പിച്ചില്ല, വന്ന് നാട്ടിലൊരു കച്ചവടം തുടങ്ങി അതും തരപ്പെട്ടില്ല, കൃഷി തുടങ്ങി അതും തരപ്പെട്ടില്ല എന്ന് വേണ്ട, എവിടെ പോയി അവിടെ ഒന്നും. അവസാനം അഭയം തേടുന്നത് എവിടാ? മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ ജോൺസൺ അതിന് ഈ സിഗരറ്റിന് പറഞ്ഞിരിക്കുന്നതും വളരെ രസകരമായിരുന്നു. സിഗരറ്റിന് പറഞ്ഞ് എ റോൾ ഓഫ് ടൊബാക്കോ വിത്ത് ഫയർ അറ്റ് വൺ എൻഡ് ആൻഡ് ദ ഫൂൾ അറ്റ് ദി അതർ. ഒരു ഒരു ചുരുൾ പുകയില, പുകയിലയുടെ ഒരറ്റത്ത് തീയും മറ്റേ അറ്റത്ത് പരമവിട്ടിയും. അതാണ് എന്ത് സിഗരറ്റ്. നിങ്ങൾ ഈ ഡോക്ടർ ജോൺസന്റെ ആ ഡിക്ഷണറി എവിടെയെങ്കിലും കാണാൻ എടുത്ത് വായിച്ചാൽ രസകരമായിരിക്കും. വായിക്കാൻ കൊള്ളാവുന്ന ഡിക്ഷണറി ഒന്നും, വളരെ രസകരമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിന് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദ സ്കൗണ്ടർ എന്നാ. അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ 18th century, അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി ഓർത്ത് നോക്കി എത്രയധികം എത്രയധികം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ വോട്ട് ചെയ്യണം. കാരണം നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാ അല്ലെ, ടാക്സ് കൊടുക്കുന്നവരാണ്, വോട്ട് ചെയ്യണം. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ നയം എന്താണെന്ന് നോക്കണം. അവന്റെ നയം എന്താണ്, അവന്റെ നടപടിക്രമം എന്താണ്, അവന്റെ ലക്ഷ്യം എന്താണ്. ആ പാർട്ടിയുടെ നയവും നടപടിയും അതിന്റെ ലക്ഷ്യവും അതിന്റെ സിദ്ധാന്തങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. സ്ഥാനാർത്ഥിയുടെ യോഗ്യത രണ്ടാമതേ കണക്കൂട്ടാവും. നമ്മൾ പലപ്പോഴും സ്ഥാനാർത്ഥിയുടെ യോഗ്യത നോക്കി അങ്ങ് കുത്തിപ്പോ, അങ്ങനല്ല, ലോകം നിൽക്കുന്നവരല്ലേ ആ കൂട്ടിയാണ്. പക്ഷെ അവൻ തെറ്റായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഹിന്ദുത്വം മനസ്സിലാവുന്നോ? ഹിന്ദുത്വ അജണ്ട ഉള്ള ഒരു പാർട്ടിയാ ഇവിടെ വരുന്നെങ്കിൽ, ഇവിടെ ന്യൂനപക്ഷങ്ങളെ കെട്ടുകെട്ടിക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് അവൻ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അവൻ വോട്ട് ചെയ്യാൻ പാടില്ല. ഒന്നാമത് അതും, രണ്ടാമത് വ്യക്തിയുടെ യോഗ്യത പരിഗണിക്കുകയും ചെയ്യണം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വം ഒരു കാരണവശാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ പ്രതികൂലമായോ പരസ്യ പ്രസ്താവനകൾ നടത്തുവാൻ ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ദൈവമക്കളെ രാഷ്ട്രീയ പ്രചരണത്തിൽ കണ്ടുകൂടാ, കണ്ടുകൂടാ, മറക്കരുതേ. സ്തോത്രം. ചില ലോക്കൽ സഭകളിലെ ശുശ്രൂഷകന്മാർ പോലും എന്റെ സഭയിൽ 150 വോട്ടുണ്ട്, അത് ഞാൻ തന്നേക്കാവെന്ന് പറഞ്ഞ്, മനസ്സിലായോ, സ്ഥാനാർത്ഥിയുമായി അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് കാര്യം സാധിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും പാടില്ല, അത് തെറ്റാണ്. സ്തോത്രം. അപ്പൊ ന്യായമായിട്ട് അടുത്ത് ചോദിക്കും, അപ്പൊ സർക്കാരിൽ ജോലി ചെയ്യാം, രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പാടില്ല, പിന്നെ സർക്കാരിൽ ജോലി ചെയ്യാം. കേട്ടെ, ദൈവവചനത്തിന് നിർമ്മലമായ മനസാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. നിയമം നമ്മൾ അനുസരിക്കണം. ഉദാഹരണം പറയാം, തിരുവെഴുത്തിൽ തന്നെ ഞാൻ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന് കീഴിലുന്ന കാലത്താണ് കർത്താവ് ഇവിടെ പാർട്ടി ശുശ്രൂഷിച്ച ചുങ്കക്കാരും പടജനവും ഒക്കെ യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചു, ഞങ്ങൾ എന്നെ ചെയ്യണം ചോദിച്ചു, നിങ്ങളെല്ലാം ജോലി വിട്ടൊഴി എന്ന് പറഞ്ഞു. ഒന്നും അങ്ങനെ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുകയും എന്നല്ല പറഞ്ഞത്, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത്, പിന്നെ നിങ്ങളുടെ ആരെയും ബലാത്കാരം ചെയ്യാം, നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പി. ലൂക്കോസ് 3:12 വാക്യങ്ങളുണ്ട്. യേശുവിന്റെ അടുത്ത് ശതാധിപൻ വന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഒരു കാര്യമാ, ഞാൻ പ്രാർത്ഥിക്കാം, നീ ആദ്യം ജോലി വിട്ടേച്ചു പോലെ പറഞ്ഞില്ല. യേശു ശതാധിപനോട് അങ്ങനെ പറഞ്ഞില്ല. ഇന്നോരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അലയുക, വലയുക. വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല. സ്തോത്രം. ജോലി ഉപേക്ഷിക്കാൻ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞില്ല. നോക്കണേ, അവൻ ജോലി തുടർന്നു എന്നാണ്. സ്നാനത്തിന് ശേഷവും ഈ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി തന്നെ ജോലി ചെയ്തു എന്നാണ് നമുക്ക് പ്രവർത്തന പുസ്തകം 16:35-36 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ ആ രാത്രി ചെന്ന് ശുശ്രൂഷയൊക്കെ ചെയ്ത് അവരെ സ്നാനപ്പെടുത്തി അവർ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കാനാണ് സാധ്യത. മനസ്സിലായില്ലേ? മടങ്ങിപ്പോയി, ചിലപ്പം ആമത്തിലൊന്നും കാലിട്ട് കാണുകയല്ല, അങ്ങനെയൊന്നും ഇട്ട് കാണുകയല്ല, ഇത് കാരാഗ്രഹത്തിൽ പോയി. പിറ്റേന്ന് രാവിലെ കോൽക്കാർ വന്ന് വിവരം പറഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി ഞാൻ വന്ന് പൗലോസിനോട് വിവരം പറയും അല്ലേ. സ്തോത്രം. അപ്പോൾ തിരിച്ചെവിടെ പോയി? കാരാഗ്രഹത്തിൽ പോയി. പൗലോസിനെ മറുപടി കണ്ടപ്പോൾ അധികാരികൾ തന്നെ വന്ന് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞില്ല, നീ എടാ എന്നെ പോലെ ദൈവക്കാരായ ഒരു സുവിശേഷകനെ കാലാമത്തിലിട്ട് വിലങ്ങ് വെക്കാനുള്ള ജോലിയാണ് നീ ചെയ്യേണ്ടതെങ്കിലും നീ ഈ പണി കൊണ്ടാണോ നീ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചേ. മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കൊരിന്തു പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോ ദൈവവേദനായിരുന്നു. റോമർ 16:20 നമ്മൾ വായിക്കും. റോമർ 16:23 കാണാം. കൊരിന്ത് പട്ടണത്തിലെ ആ നഗരത്തിലെ ഭണ്ഡാര വിചാരകനായിരുന്നു എന്ന് പറഞ്ഞാൽ മീൻസ് സിറ്റി കൗൺസിലിലെ മുനിസിപ്പാലിറ്റിയിലെ ചീഫ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ട്രഷറർ എന്തോ പറയണം, എനിക്ക് അറിഞ്ഞു. ഭണ്ഡാര വിചാരൻ, ട്രഷറർ ആരായിരുന്നു? ദൈവവേദനായിരുന്നു. നമ്മൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞ വിശ്വസ്തതയോടെ ദൈവവേദനെ യോജിച്ചവരെ ചെയ്യുക എന്നുള്ളതാണ് സ്തോത്രം. മാത്രമല്ല, കൈസറുടെ അരമനയിലും വിശുദ്ധന്മാരുണ്ട്. ഫിലിപ്പിയിലെ 4:22 വാക്യം വായിച്ചാൽ കൈസറുടെ അരമനയിലും വിശുദ്ധന്മാരുണ്ടായിരുന്നത് കാണാം. രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും കഴിക്കണം, അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. കാരണം എന്താ? അവരും രക്ഷ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന്റെ 1:2-4 വരെയുള്ള വാക്യങ്ങളുണ്ട്. നിയമ നിർമ്മാതാക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പൊ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യമായ ഇൻട്രസ്റ്റ് കാണിക്കാനൊക്കെ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ രാജ്യത്തെ ഒന്ന് എടുത്തി, നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കും, ഈ രാജ്യത്തോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടപ്പാടും, ഇവിടുത്തെ നിയമം നിങ്ങൾ പാലിക്കണം, മറക്കരുത്. ഈ രാജ്യത്തെ സാഹചര്യം വിശേഷാലൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇതൊരു തിയോക്രാറ്റിക് രാജ്യമാണ്. എന്താ തിയോക്രാറ്റിക് രാജ്യം എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു മതമാണ്. ആ മതമാണ് ഇവിടുത്തെ അംഗീകരിക്കപ്പെട്ട മതം. വേറൊരു മതവും ഇവിടെ ഇവര് അംഗീകരിച്ചിട്ടില്ല. വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ മെമ്പർഷിപ്പ് ഐ മീൻ സിറ്റിസൺഷിപ്പ് അവര് കൊടുക്കത്തും ഇല്ല. ഇതൊരു തിയോക്രാറ്റ്. നമുക്കറിയാമല്ലോ സൗദി അറേബ്യയിലെ രാജാവിനെ കുറിച്ച് എന്താ പറയുന്നത്? കസ്റ്റോഡിയൻ ഓഫ് ദി ഹോളി ഷ്രൈൻസ് എന്നാ പറയുന്നത് അല്ലെ? രാജാവ് നല്ല പറയും, കസ്റ്റോഡിയൻ ഓഫ് ദി ഹോളി ഷ്രൈൻസ്. ഇവിടുത്തെ അവരുടെ പാവനമായ സ്ഥാപനം, മതസ്ഥാപനങ്ങളുടെ പരിപാലകൻ എന്നാ പറയും. അത്രമാത്രം തിയോക്രാറ്റിക്കാ, ദൈവ അധിഷ്ഠിതം, അവരുടെ ദൈവമാണ് ഇവിടുത്തെ അവരുടെ രാജാവ്. തിയോക്രാറ്റിക് നേഷനാണ്. അന്യമതാനുഷ്ഠാനങ്ങൾ അവരുടെ ദേശം മലിനമാക്കുന്നു എന്നാണ് ഈ നാട്ടുകാരുടെ വിചാരം. അറിയാമല്ലോ ഇവിടെ മതവിശ്വാസം മതാനുഷ്ഠാനങ്ങൾ രാജ്യത്തെ. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പള്ളിയും ഒക്കെ ഉള്ളത്? പണ്ട് ബ്രിട്ടീഷുകാരിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടേ, മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാരിവിടെ ഉണ്ടായിരുന്ന കാലം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ ഒരു പള്ളിയൊക്കെ ഇവിടെ അനുവദിച്ചത്. ദുബായിൽ അമ്പലമല്ല കണ്ടോ, മസ്ജിദില് ഒമാനിലുണ്ട് അമ്പലമുണ്ട്, ടെമ്പിൾ ഹോൾ എന്ന് പറഞ്ഞ വലിയ ഹോളും ഉണ്ട്. ചിഞ്ചി രാംദാസ് ഇവിടെ നോക്കണേ, ഇവരാവശ്യമുള്ളത് കൊണ്ട്. കാരണം ഇവരെന്തുകൊണ്ടായിട്ടാണ് ഇവർ ഇവിടെ നിന്ന് ഈ ഓയിലൊക്കെ എടുത്തു കൊടുക്കാൻ സായിപ്പിന്റെ ടെക്നോളജി വേണം, മനസ്സിലാവുന്നുണ്ടോ? ഓയിൽ ഉണ്ടായാൽ പോരാ, അത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര നിങ്ങളെന്താ വിചാരിക്കേണ്ടി, ഭയങ്കര ഡേഞ്ചറസ് ആണ്. കുഴിച്ചതായിട്ട് ചെല്ലുമ്പോഴത്തേന് ആകാശം മുട്ടയായി പ്രഷർ കൊണ്ട് ചീറ്റുക, ചീറ്റുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ തീ പിടിക്കും, നാട് മുഴുവൻ തീ പിടിക്കും. ഇത് കൺട്രോൾ ചെയ്ത്, ഇത് വലിച്ചെടുത്ത്, ഇത് റിഫൈൻ ചെയ്ത്, ഇത് ലോകത്ത് വിറ്റ് കാശുണ്ടാക്കണേ ആര് വേണം? ഇവിടുത്തെ സൈപ്പിന്റെ ടെക്നോളജി ഒക്കെ വേണം. അതുകൊണ്ട് അവർ ഇവരെ അനുവദിച്ചു. മീൻസ് ഇവിടെ എല്ലാം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മാത്രമല്ല ഇവർ നമ്മളിൽ തള്ളിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, അറിയാമല്ലോ, സദ്ദാമിനെ പേടിച്ചിട്ട് കുറെ പേര് അവിടെ നമ്മളിൽ തന്നെ. അതുകൊണ്ട് ദൈവം ഇതിങ്ങനെ വെച്ചിരിക്കുക, സ്തോത്രം, ദൈവം തന്റെ കരുണയിൽ ഇത് വെച്ചിരിക്കുക. പക്ഷെ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ഇവിടെ അവർ നിയമങ്ങൾ വെച്ചിട്ടുള്ളപ്പോൾ നമുക്ക് പള്ളി ചർച്ചൊക്കെ തന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് കൂടുമ്പോൾ നമ്മൾ അയൽവക്കം കാരണ ശല്യം ഉണ്ടാക്കുക. ഞാനിതിന്റെ ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയാം. നിങ്ങൾ നോർത്ത് നോക്കി, നാട്ടിൽ മഴക്കാലത്ത് നമ്മുടെ സഭാ ഹാളിന്റെ ഗേറ്റ് തുറന്ന് കിടക്കുക, അല്ലെ? സഭാ ഹാളിന്റെ ഗേറ്റ് ഇല്ല, സഭാ ഹാളിന് ഗേറ്റില്ല, മുമ്പിൽ സഭാ ഹാളിന്റെ മുമ്പിൽ ഒരു വലിയ വരാന്തയാണ്, ചെരിപ്പോണ്ടിടാനും കുറെ കൊണ്ട് വെക്കാനും ഒക്കെ നമ്മൾ വലിയ വരാന്തയാണ്. അപ്പൊ മഴ ഭയങ്കരമായിട്ട് തിമിർത്ത് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യർ ഓടി വന്ന് വലിയൊരു കൂട്ടം ആളുകൾ ഓടി വന്ന് നമ്മുടെ സഭാ ഹാളിന്റെ വരാന്തയിലോട്ട് കയറി. സഭാ ഹാളിന്റെ വരാന്തയിലോട്ട് കയറി അവിടെ അങ്ങനെ മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക, തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു കൈനോട്ടക്കാരനുണ്ടെന്നിരിക്കട്ടെ. കൈനോട്ടക്കാരൻ ഒത്തിരി നേരം ആയപ്പോ കൈനോട്ടക്കാരനെ കണ്ടപ്പോ അവര് ഒന്ന് പറയണ നേരം ഉണ്ടല്ലോ മഴ, അവൻ പതുക്കി അവളോട്ട് കബഡി നിരത്തി ഈ പരിപാടി തുടങ്ങാൻ നമ്മൾ സമ്മതിക്കൂ? നമ്മൾ സമ്മതിക്കുമോ? ഇറങ്ങിപ്പോയാണോ പറയും? ഇവിടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്തോണം? നിന്റെ പാണ്ഡവ കിട്ടൊക്കെ മുറുകി തന്നെയല്ല വിനെ അത് വെളിയിലെടുത്ത് വെച്ചോളാൻ പറയും. സഭകളുടെ അകത്താണോ കൊണ്ടും കൊണ്ടു വരുന്നത്? ഓടിക്കണം ഇല്ല നമ്മൾ ആലു. പിന്നെ ഇവിടെ ഇവരിത്രയും എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഇവിടെ ഇവരിത്രയും സമ്മതിക്കുന്നില്ലേ? ഇത് ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ കരുണ ഇവിടെ ഒരു ഈ നാട്ടിൽ ഇവർ ഇത്രയും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ, ഇത് ദൈവത്തിന്റെ കരുതലാണെന്ന് ഓർത്ത് എന്നും നന്ദി പറഞ്ഞോണം ദൈവത്തോട്. പക്ഷെ ഒരു കാര്യം, ഇവിടെ നമ്മുടെ വീട്ടിൽ കൂടിയാലും ആരെയും കംപ്ലൈന്റ് ചെയ്തെങ്കിലേ അല്ലേ ഉള്ളൂ, കംപ്ലൈന്റ് ചെയ്തെങ്കിലേ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. പ്രിയപ്പെട്ട ഒരു ഈ കംപ്ലൈന്റ് വരാൻ കാരണമാക്കരുത്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ആയാലും നാട്ടിലായാലും എവിടെ ആയാലും ആരാധന എന്ന പേരിൽ അയൽക്കാരന് സ്വൈര്യം കൊടുക്കാത്ത പരിപാടി അത് ദൈവപ്രസാദമുള്ളതല്ല. എനിക്കറിയാം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നെ ദുരുപദേശക്കാരനെന്നോ ആത്മാവില്ലാത്തവണെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞെന്ന് വരും. എനിക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണോ ദൈവം എന്നെ ആക്കിയേക്കുന്നത്? ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ എന്നെ ആക്കിയിരിക്കും. ഞാൻ പറയുന്ന ഒരു വാക്കിന് പോലും വിശദീകരണം ചോദിച്ചോളാം കേട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ പറയാം. ഏത് കോടതിയിലും പറയാൻ എനിക്ക് ഉത്തരവാദിത്വം. നിരുത്തരവാദപരമായ വാക്കുകൾ പറയുവാൻ ഒരു ദൈവദാസൻ അനുവാദമില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അയൽക്കാരന് സ്വീകൃതം കൊടുക്കില്ല. അങ്ങനല്ല എന്റെ സൗകര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് നോക്കി. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ, നാട്ടിലെ തൊട്ടടുത്തുള്ള 365 ദിവസം അവിടെ ഉത്സവം ആണിരിക്കുന്നത്. നയിക്കും വെച്ച് അവിടെ ഇന്നും എന്തുവാ 365 ദിവസം? നമ്മൾ സമ്മതിക്കൂ? നമ്മൾ സമ്മതിക്കും. പിന്നെ നമ്മളെന്താ നമ്മുടെ പരിപാടി അവർ സമ്മതിക്കണം ഇത്ര നിർബന്ധം പിടിക്കാൻ? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? അയൽക്കാരന് സ്വൈര്യം കൊടുക്കണം, മാന്യമായിരിക്കണം. പ്രിയപ്പെട്ട 1-ാം നൂറ്റാണ്ടിൽ വീടുകളിലാണ് കൂടി വന്നത്, അറിയാമല്ലോ നമുക്ക്. 1-ാം നൂറ്റാണ്ട് വീടുകളിൽ കൂടി വരുന്നിടത്തെ കാര്യത്തെക്കുറിച്ച് പ്രൊഫസർ ഹൗസൻ 2:42 ഒന്ന് വായിച്ചാൽ അവർ സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചെന്ന. ഒരു തിങ്കൾ വേഗം വായിച്ച പ്രൊഫസർ 2:47 അവർ സകല ജനത്തിന്റെയും അങ്ങനെ തന്നെയാണ്. 5:13 വായിക്കാമോ സ്തോത്രം? അവർ ദൈവത്തെ സ്തുതിച്ചെയും ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു എന്ന് അവർ എഴുതിയിട്ടുണ്ട്. സ്തോത്രം എടുക്കാൻ താമസിക്കുന്ന ഞാൻ മതി മതി ഇനി സാറേ ഇല്ല. ആ ഞാൻ പറഞ്ഞ വാക്യം അങ്ങനെ തന്നെയാ. സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചു പോന്നുവെന്നും ജനമോ അവരെ പുകഴ്ത്തി പോന്നുവെന്നും മനസ്സിലാവുന്നുണ്ടേ? നമ്മളെയോ നമ്മുടെ സഭാഗോളിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളിന് പെന്തക്കോസ്തുകാരോട് വരികയെന്ന് പറഞ്ഞ അവൻ എങ്ങനെ ഇൻവിറ്റേറ്റ് വന്ന് നോക്കും? സൗകര്യം കൊടുക്കാത്ത രീതി. ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആർത്ത ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ദൈവമക്കൾ കൂടി വരുമ്പോൾ ആർത്ത പാടി ഓർഗനൊക്കെ ഉപയോഗിച്ച് ഒരു അത് രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ അത്രയേ ഉള്ളൂ. അത് ആരും അനുവദിക്കും, ആരും അതിനെതിര് പറയില്ല. എന്റെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ എല്ലാ മാസവും ഒരാഴ്ച നേരം വെളുക്കുന്നവരെ കൊട്ടിത്തുള്ളുക എന്ന് പറയുന്ന പരിപാടിയാണെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവില്ല. കൃപ അനുഭവിക്കും. എന്തെങ്കിലും വിശീർണ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ പരിജ്ഞാനത്തോടും മറ്റുള്ളവരുടെ അവരുടെ ആ സെന്റിമെന്റ്സിനെ നമ്മൾ ഉൾക്കൊള്ളണം. സ്തോത്രം. നമ്മുടെ വിചാരം ഉണർവെന്ന് പറയുന്നത് എന്താ? ആരവാരമാണ്. അങ്ങനല്ല, ഉണർവ് ആരവാരമല്ല. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവദാസന എന്റെ സാഹചര്യം ഞാൻ പരിഗണിക്കും. മനസ്സിലാവുന്നതേ? എന്റെ സാഹചര്യം പരിഗണിക്കും. എനിക്ക് സ്വാതന്ത്ര്യം ആദ്യത്തെ സ്തുതിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ഞാൻ ഓർത്ത ഉല്ലസിച്ച് എന്റെ കർത്താവിനെ തന്നെ സന്തോഷിക്കാറ്. അല്ലെ, എന്റെ വീട്ടിൽ ഹൃദയം തുറന്ന് എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കാറ്. സ്തോത്രം. ചിലപ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ രണ്ടോ മൂന്നോ പാട്ടുകൾ ഓർത്ത ഉല്ലസിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം. അത് ആരും അതിനാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ ആരും അതിനെ എതിർക്കില്ല. ഈ നാട്ടിലായാലും ദൈവ മക്കളെ വീട് നിങ്ങൾ കൂടി വരുമ്പോൾ അയലോക്കം കാരണം എന്താ വേണം? സ്വൈര്യത കൊടുക്കണം. അവൻ ഒരിക്കലും കംപ്ലൈന്റ് പറയാൻ ഇടയായി തീരരുത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. അധികാരത്തിന് നാം കീഴ്പ്പെട്ടവരായിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, പൗലോസിന്റെ കാലത്തും അധികാരങ്ങളെല്ലാം മീൻസ് അധികാരികളെല്ലാം ഏറ്റവും മാതൃകാപരമായി പെരുമാറുന്നവരൊന്നുമായിരുന്നില്ല. ആ സമയത്ത് പൗലോസ് പറയുന്നു, മാതൃകാപരമായി പെരുമാറുന്നവരായിരുന്നെങ്കിൽ വിസ്താരത്തിൽ പൗലോസ് കൈസറെ അഭയം ചൊല്ലേണ്ടി വരുമായിരുന്നോ? ഇല്ല, താൻ അന്യായം അനുഭവിക്കുക. കൈസറെ അഭയം ചൊല്ലേണ്ടി വന്നത് അവനെ വിസ്തരിച്ചവർ അന്യായം ചെയ്തതുകൊണ്ട്. പക്ഷേ അപ്പോഴും പൗലോസ് പറയുന്നത് എന്താ? അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ മൂർഖന്മാരായ ആളുകൾക്ക് പോലും കീഴടങ്ങേണ്ടി വന്നേക്കാം. സ്തോത്രം. പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ 18-ാമത്തെ വാക്യം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നിങ്ങളോട് ഇത് പങ്കുവെച്ച. ഇനി ടെക്സ്റ്റിലേക്ക് നിന്ന് വന്ന് ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല. ഉള്ളിലെ അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കും. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. മറക്കുന്നവനോ ശിക്ഷാവലി പ്രാപിക്കും. ഈ വാക്യത്തെ ദുരുപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി പേർ. ഒത്തിരി പേര്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് നയം നടന്നല്ലോ, അറിയാമല്ലോ. സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡിൽ ഈ വാക്യം എടുത്തായിരുന്നു. കാരണം ഒത്തിരി പേര് ദൈവമക്കളാണ്, അധികാരത്തോട് കീഴടങ്ങിയിരുന്നതാണ്. ചില ആളുകൾ സഭയിൽ പോലും അധികാരത്തെ എന്ത് ചെയ്യണമെന്നാണ്, ഇതിനെ ദുരുപയോഗിക്കും. അതിന് ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നീതിയല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കണ്ണടച്ച് അനുസരിക്കാനല്ല, ദൈവവചനത്തിന് വിധേയപ്പെട്ടാണ് അനുസരിക്കേണ്ടത്. റോമാലേഖനം 13:2 ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ദുരുപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രത്തോടുള്ള അനുസരണം ദൈവത്തോടുള്ള അനുസരണത്തിന് വിപരീതമാകുമ്പോൾ ദൈവത്തെ അനുസരിച്ചോണം. പറഞ്ഞ മനസ്സിലായോ? രാഷ്ട്രത്തോടുള്ള അനുസരണം ദൈവത്തോടുള്ള അനുസരണത്തോടെ എന്ത് ചെയ്യും? ചിലപ്പോ ക്ലാഷ് ചെയ്യും. ഈ ക്ലാഷ് ചെയ്യുമ്പോൾ രാഷ്ട്രത്തിന് ഒരു നോ പറഞ്ഞിട്ട് ദൈവത്തെ അനുസരിച്ചു കൊള്ളണം. സ്തോത്രം. പ്രവർത്തന പുസ്തകം 5:29 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അധികാരികൾ വിളിച്ച് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നാം ഇത് മേലാ പ്രസംഗിച്ചു. ഉടനെ അവർ പറഞ്ഞു, കൊള്ളാമല്ലോ, മനുഷ്യരെ കാൽ ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ലയോ. അവിടെ ക്ലാഷ് ചെയ്യും. മനസ്സിലാവുന്നതല്ലോ. പൗലോസ് ലീഹ തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ മതിലിന്റെ മുകളിൽ കൂടി തന്നെ കൊട്ടയിൽ ഇറക്കി വിടേണ്ടി വന്നു. അവിടെയും അധികാരത്തിന് കീഴ്പ്പെട്ട് അവിടെ തന്നെ കിടക്കുകയല്ല. ദൈവവചന വ്യവസ്ഥയോട് എതിരായി വരുമ്പോൾ മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു സൈഡ് മാത്രമായിരിക്കും. സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവത്തെയാണ് കൂടുതൽ അനുസരിക്കേണ്ടത്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ദൈവത്തിന് നിയമത്തിന് എതിരായി അധികാരികൾ നിയമം ഉണ്ടാക്കുമ്പോൾ അവ ലംഘിക്കപ്പെട്ടത് നമുക്ക് ദൈവത്തിനെടുക്കാം. ഉദാഹരണം, ഇസ്രയേലിന്റെ ഇസ്രയേലി ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലണമെന്ന് ഫറവൻ കൽപ്പിച്ചപ്പം മിസ്രയീമിലെ സൂര്യകർമ്മിണികൾ പോലും മിഡ്വൈഫ് അവര് പോലും
ദൈവത്തെ ഭയപ്പെട്ടു.
പുറപ്പാട് ദിവസം ഒന്നാധ്യം മനേടമാക്കി നമ്മളത് കാണുന്നുണ്ടല്ലോ. മാത്രമല്ല 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് ദാരിയാവേശന കൽപ്പന പുറപ്പെട്ടപ്പോൾ ദാരിയർ അത് ലംഘിച്ചു. 6:7-11 വാക്യം നമ്മളത് കാണുന്നുണ്ട്. ദൂരാസമഭൂമിയിൽ നിർത്തിയ സ്വർണ്ണബിംബത്തെ വീട് നമസ്കരിക്കണമെന്ന് നെബുക്കദ്നേസറിന്റെ കൽപ്പന വന്നപ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നീ ദൈവഭക്തന്മാർ അതിനെ ലംഘിച്ചു. നിസാര കാര്യമല്ല, 60 മുഴം നീളമുള്ള വലിയ ബിംബം കൊണ്ട് നിർത്തിയേച്ച് എല്ലാവരെയും അവിടെ കൂട്ടി നമസ്കരിച്ചോളാം. തമ്പുരു കിന്നരം വീണാവാദിത്രം എന്ന് വേണ്ട ഇതെല്ലാം മുഴക്കി ഘോഷകൻ പറഞ്ഞു. കുമ്പിടു വീണെന്ന് പറയുമ്പോൾ എല്ലാവരും വീണപ്പോൾ ഇവർ 4 പേര് ഇവര് 3 പേര് പടി പോലെ അവിടെ നിന്നു.
കാര്യമെന്താ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അത് വിരുദ്ധം. അധികാരി പറഞ്ഞതുകൊണ്ടല്ല.
സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നെ വിശ്വസിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് പ്രസംഗിക്കരുതെന്ന് സന്നിധിയും സംഘം വിലക്കിയപ്പോൾ നമ്മളത് കണ്ടതാണ്. അപ്പോസ്തലന്മാർ അത് ലംഘിച്ചു. എന്നാൽ ഇവ നിയമലംഘനമോ കൽപ്പനാലംഘനമോ ആയിട്ടല്ല, ദൈവത്തോടുള്ള അനുസരണവും വിധേയത്വവും തെളിയിക്കുവാനായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ലംഘിക്കാൻ വേണ്ടി ലംഘിക്കുകയല്ല, പിന്നെ എന്തിനാ?
ദൈവത്തോടുള്ള അനുസരണം. അപ്പൊ ഇത് മറക്കല്ല, ദൈവത്തിന്റെ കൽപ്പനയും രാജ്യത്തിന്റെ കൽപ്പനയും കൂടി എതിരായി വരുമ്പോൾ
ദൈവത്തെ അനുസരിച്ചോണം ജീവൻ പോകേണ്ടി വന്നാലും.
അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂടെ അത് പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് ഒക്കത്തില്ല. ഞങ്ങൾ ചെറിയ കൂട്ടങ്ങളായി വീടുകൾ കൂടി ദൈവത്തെ വിളിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിലൊന്നും നടുവ് ശല്യം ഉണ്ടാകുന്നില്ല. സൗദി അറേബ്യയിൽ കൂടി വന്ന ഒരു കൂടിവരവിലെ ശുശ്രൂഷകനായ ദേവദാസനോട് പറഞ്ഞു, ഒരിക്കൽ അവിടെ കൂടിവരവ് തീരുമ്പോൾ പോലീസുകാർ കയറി വന്നു. വലിയ ഉന്നത ഹൈ റാങ്കിംഗ് ആണ് ഒരു പോലീസുകാരനും അവിടെ കൂടെ 5-6 പോലീസുകാരും കൂടെ കയറി വന്നു. കയറി വന്നപ്പോഴത്തേന് എല്ലാവരും വേരുണ്ട് പോയത്. സ്ത്രീകളൊക്കെ ഓടി എന്ന് പറഞ്ഞു. അടുക്കളയ്ക്ക് ഒരു വാതിലടച്ച് ബാത്റൂമിൽ ഒരു വാതിൽ. ആ കയറി വന്ന വലിയ ഒത്തിരി സ്റ്റാർ വെച്ച ഓഫീസർ പറഞ്ഞു, പേടിക്കണ്ട, പോകണ്ട, അവിടെ ഭക്ഷണം വേണ്ട, കഴിക്കാൻ എടുക്കാൻ തുടങ്ങുകയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് പോയാൽ മതി, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. പരാതി വന്നതുകൊണ്ട് ഞങ്ങൾ വരാതിരിക്കാൻ ഒക്കുകയില്ല. നിങ്ങൾ പാടുമ്പോൾ ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ പാട് പ്രാർത്ഥന കഴിയുന്നവരെ ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. പരാതി വന്നിട്ടുണ്ട്, ഇത്രയും പേർ ഒന്നിച്ചു കൂടി ഇത്രയും ഉച്ചത്തിൽ പാടി അയൽമുക്കംകാർക്ക് ശല്യം ഉണ്ടാകരുത്, കംപ്ലൈന്റ് വന്നതുകൊണ്ട് ഞങ്ങൾ വന്നതാ. എന്നിട്ട് അവിടെ ഉള്ള റെക്കോർഡ്സ് എടുത്തപ്പോൾ അവിടെ സഭാ രജിസ്റ്റർ വരെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇവിടെ വെച്ചേക്കരുത്, ഇത് വേഗം മാറ്റിക്കോണം, വേറെ ആരെങ്കിലും വന്നാൽ ശല്യമാകും, ഇതൊന്നും ഇവിടെ വെച്ചേക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? എന്നെല്ലാം പറഞ്ഞ് ഇനിയും കുറവിൽ പരിജ്ഞാനത്തോടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി എന്ന് ആ ശുശ്രൂഷിച്ച ദൈവദാസൻ, അവിടുത്തെ ശുശ്രൂഷകനായ ദൈവദാസനോട് പറഞ്ഞു. എന്നെ ഓർക്കാണ്ടോ കാര്യം, പ്രിയപ്പെട്ടവരെ, അധികാരികളാണെങ്കിലും ശല്യം വരുമ്പോഴേ അതിനകത്ത് ഇടപെടാൻ സാധ്യതയുള്ളൂ. സ്തോത്രം. നമ്മൾ പരിജ്ഞാനത്തോടെ നിൽക്കുകയാണെങ്കിൽ സ്തോത്രം, ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ഏകാധിപത്യ ഒരു കാര്യം മറക്കൽ, ഇന്ന് ലോകം മുഴുവൻ ഒരു ഒരു ഈ സാഹചര്യം ഒരുക്കിയിരിക്കുന്ന മറക്കൽ, ഏകാധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ലോകമെമ്പാടും മോചനമുണ്ടായത് സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ ജനങ്ങൾക്ക് ദൈവം അവസരം തന്നിരിക്കുക. മനസ്സിലായോ? ഒരു ഒരു 100 കൊല്ലം മുമ്പ് ഓർത്തു നോക്കിയേ, നമ്മുടെ നാടെടുത്തു നോക്കിയേ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനൊന്നും പ്രമാണമില്ലേ? എന്ത് സ്ട്രിക്റ്റാണെന്നറിയാം? സ്വാതന്ത്ര്യമൊന്നുമില്ലേ? സർക്കാർ ഉദ്യോഗം ചെയ്യുന്നയാളാണെങ്കിൽ ക്രിസ്തീയ മതത്തിൽ വന്ന സർക്കാർ ഉദ്യോഗം രാജിവെക്കണമായിരുന്നു. അറിയാമല്ലോ, വേദപുസ്തകം തർജ്ജമ ചെയ്ത ചാത്തുമേനോൻ എന്ന ബഹുമാനായ ദേവദാസൻ നമ്മുടെ മലയാളം പതിവ് തർജ്ജമ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച, മീൻസ് അതിന്റെ ഭാഷാ പണ്ഡിതനായിരുന്ന ആളാണ്. 13 പ്രസിദ്ധന്മാരായ ശ്രേഷ്ഠന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടി മലയാളം പതിവ് തർജ്ജമ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ചാത്തുമേനോൻ. അദ്ദേഹം സഹസിദ്ധാരായിരുന്നു. അന്ന് നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മീൻസ് ശ്രീപത്മനാഭസ്വാമിക്ക് അടിയറവിച്ചിരിക്കുക, എന്നിട്ട് അതിന്റെ റീജന്റായിട്ടാണ് രാജാവ് ഭരിക്കുന്നത്. അതാണ് ദേവസ്വം, ദേവന്റെ സ്വത്തായിരുന്നു തിരുവിതാംകൂർ മുഴുവൻ. അപ്പൊ ദേവസ്വമായിരിക്കുമ്പോൾ, ദേവന്റെ സ്വത്തായിരിക്കുമ്പോൾ ഇവിടുത്തെ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗത്തിൽ ഒരാൾ ഇരിക്കണമെങ്കിൽ അയാൾ ഹിന്ദുവായിരിക്കണം, അത് ശ്രീപത്മനാഭസ്വാമിയുടെ ഭക്തനായിരിക്കണം, ഇല്ലെങ്കിൽ കൊടുക്കാനൊക്കെയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചത്തുമേനോൻ എന്ന തഹസിൽദാര് വേദപുസ്തക തർജ്ജമയ്ക്കായി നിയമിക്കപ്പെടുക, മീൻസ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം വേദപുസ്തക തർജ്ജമ പുരോഗമിക്കുമ്പോഴേക്കും അദ്ദേഹം കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞു. കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചപ്പോൾ പിന്നെ സർക്കാർ ഉദ്യോഗത്തിൽ തുടരാൻ സാധിക്കില്ല, ജോലി രാജിവെച്ചിട്ടാണ് കുടുംബമായി സ്ഥാനപ്പെട്ടത്. ജോലി രാജിവെച്ച് കുടുംബമായി സാധനപ്പെട്ടപ്പോൾ പടി അടച്ച് പിണ്ണം വെച്ച് പുറത്താക്കി. പടി അടച്ച് പിണ്ണം വെക്കാന്ന് ചത്തവനെ പോലെ സർക്കാരിന്റെ രേഖയിൽ നിന്നല്ല ചത്തുമേനോടുന്ന പേര് പോയി, ചത്തു ചത്തുപോയി, ആള് ചത്തുപോയി. പിന്നെ ആ പേരില്ല, ആളിനെ ആ രാജ്യത്ത് കണ്ടുകൂടാ, മനസ്സിലായോ? പിന്നെ ഉറച്ചു നോക്കണേ, ആളുകൾ അവനെ നോക്കുന്നത്, ബന്ധുക്കളൊക്കെ അവനെ നോക്കുന്ന, ചത്ത ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അതുകൊണ്ടാണ് ഫെൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ദേവദാസൻ, ഇംഗ്ലീഷുകാരനായിരുന്നു ഫെൻ, അദ്ദേഹത്തെ ദത്തെടുത്തു, ചാത്തുവേനോനെ ദത്തെടുത്തു, ഷൊർണൂര് കൊണ്ടുപോയി, വലിയ 10-15 ഏക്കർ ഭൂമി ഷൊർണൂർ അദ്ദേഹത്തിനും കുടുംബത്തിനും കൊടുത്തു. കൊടുത്ത് അന്ന് മുതൽ അവരുടെ പേര് ഫെൻ എന്നായി. ഇപ്പോഴാ ആ കുടുംബത്തെ അറിയുന്ന ഫെൻ ഫാമിലി എന്നാണ്. വലിയ ശ്രേഷ്ഠന്മാരായ ആളുകൾ ആ കുടുംബത്തിലുണ്ടെന്ന്. ഡോക്ടർ ഫെൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അതിലെ ഒരു ശാഖ ഇപ്പം പാമ്പാടിയിൽ വന്ന് താമസിക്കുന്നുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ചിലരെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. സഹോദരൻ, ഞാൻ പറയുന്ന മനസ്സിലാവുന്ന ഒന്ന് വിശ്വസിക്കട്ടെ. പടി അടച്ച് പിണ്ണം വെച്ച് പുറത്താക്കി. കാര്യം സർക്കാർ ജോലിയിൽ നിൽക്കണേൽ എന്ത് വേണം? ഹിന്ദുവായിരിക്കണം, ഹിന്ദുവായിരിക്കണം. ആ സ്ഥിതി ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? എത്ര പേര് കാണും ജോലിയൊക്കെ കളഞ്ഞേച്ച് ഇറങ്ങിത്തിരിക്കാൻ. അല്ല, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കും. മാത്രമല്ല, ഈ വീട് വെക്കുന്നതിന് ക്രിസ്ത്യാനിയുടെ വീടിന് നിയന്ത്രണങ്ങളുണ്ടായി. ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനിക്ക് സ്ഥലം മേടിക്കാൻ പ്രമാണം തീർക്കാൻ അനുവാദമില്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? ഓടിടാൻ ക്ഷേത്രങ്ങൾക്കും ചില പ്രത്യേക പദവിയിലുള്ള ഇല്ലങ്ങൾക്കും മാത്രമേ ഓടിടാൻ അനുവാദം ഉണ്ടായിരുന്നു. അപ്പൊ ഓടിട്ട ഒരു ഇല്ലത്തിലെ ഒരാളാണ് കർത്താവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വന്ന് ക്രിസ്ത്യാനി ആവുന്നതെങ്കിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. നമ്മുടെ നാട്ടിലെ കാര്യമാ പറയുന്നേ, ദൈവം സ്വാതന്ത്ര്യം തന്നില്ലേ? എന്തിനാണെന്നറിയാമോ? സുവിശേഷത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ ദൈവം തന്നിരിക്കുന്ന അവസരമായി. ലോകമെമ്പാടും ഇങ്ങനെ സ്വാതന്ത്ര്യം തന്നിരിക്കുക. അടിമത്വത്തിൽ ജനത്തെ മോചിച്ചു, വിദ്യാഭ്യാസം വർദ്ധിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും പ്രചരിപ്പിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇവിടെ നമ്മൾ ഒരു കണ്ടംപററി കാര്യം, ഇറാഖിൽ ഇന്ന് ധാരാളം ക്രിസ്ത്യാനുണ്ട് ഇറാഖിൽ, കേട്ടോ. ദൈവം അവർക്കൊരു നല്ല അവസരം കൊടുക്കുക. അറിയാമല്ലോ, ബാഗ്ദാദിൽ ധാരാളം പള്ളികൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സ്തോത്രം. ഇനിയിപ്പം വരുന്ന അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിക്കൊണ്ടിരിക്കുക. അവർക്ക് ഒരു സേ കാര്യമായിട്ടുണ്ടായില്ലെങ്കിലും അമേരിക്കക്കാരാവുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെ അതൊരു ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആക്കാൻ, തിയോക്രാറ്റിക് നേഷൻ എന്നുള്ളതിനേക്കാൾ ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആക്കാൻ. നമുക്ക് പത്രത്തിൽ നിന്നൊക്കെ വായിക്കണേ, നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കണേ, അവിടുത്തെ സുന്നി ആളുകള് അവരെ മോർ ഇസ്ലാമിക് ആകണമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അവിടെയുള്ള ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിപ്പാൻ, അവര് വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണം പിന്തുടരുവാനുള്ള സ്വാതന്ത്ര്യം ആ രാജ്യത്തുണ്ടാകണേ, അതിന് ആ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നും ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, അവിടെ ജനാധിപത്യ വ്യവസ്ഥിതി വരുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. സ്തോത്രം. അങ്ങനെയുള്ള ഒരു ഭരണഘടനയും ഒരു സർക്കാരും ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. ഇനി ഇന്ത്യയിലും മതപരിവർത്തന നിയമങ്ങൾ പാസ്സാകുന്നുണ്ട്. അരുണാചൽ പ്രദേശിലാണ് ആദ്യം പാസ്സായത്. ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ, ഇങ്ങനെ അതിന്റെ ക്ലോസിംഗ്, ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ മതം മാറ്റരുത്. ഇതിൽ സ്വർഗവരങ്ങളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതേപോലെ സ്വർഗം ഭീഷണിപ്പിക്കില്ല, നരകം ഭീഷണിപ്പെടുത്തല. മനസ്സിലായില്ലേ? എന്നാലും പ്രിയപ്പെട്ടവര്, സത്യം അതിനകത്ത് യഥാർത്ഥമായി പ്രസംഗിക്കാൻ നമുക്ക് കഴിയണം. സത്യം അതിനകത്ത് എന്ത് ചെയ്യണം? യഥാർത്ഥമായി പ്രസംഗിക്കണം. അവിടെ ദൈവവചനം പ്രസംഗിക്കുന്നതിനെതിരായി സർക്കാർ വന്നാൽ നമ്മൾ ആ സർക്കാർ നിയമത്തെ അനുസരിക്കേണ്ട കാര്യം ഇല്ല. ഞാനൊരു സംഭവം ഇവിടെ പറയാം. സ്തോത്രം. കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി, റോജർ ഹോസ്മ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഗുജറാത്തിൽ വന്ന് യോഗം നടത്താൻ വലിയ കുട്ടി ഘോഷിച്ച് വലിയ ക്രൂസൈഡ് അറേഞ്ച് ചെയ്തു. കേട്ടുണ്ടായിരിക്കണം റോജർ ഹോസ്മ. ഒന്നാമത്തെ ദിവസം സകല രോഗവും സൗഖ്യമാക്കുന്ന സർക്കാർ ആശുപത്രികളിലൊക്കെ ക്രിട്ടിക്കൽ ചെയ്തിൽ കഴിയുന്ന ആളുകളെ, നിഷ്കളങ്കരായ ആളുകളല്ലേ, നിഷ്കളങ്കരായ ആള്, ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ആദരവോടെ കാണും. വടക്കേ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ തന്നെ ദൈവ മക്കളെന്നും ദൈവദാസന്മാരെന്നും ദൈവം എന്നൊക്കെ പറയുമ്പോൾ അവരെ ആദരവോടെ കാണും. അതുകൊണ്ട് ക്രിട്ടിക്കൽ ചെയ്തിരിക്കുന്ന രോഗികളെയൊക്കെ നിർബന്ധമായി ഡിസ്ചാർജ് മേടിച്ച് യോഗസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യരുത്, ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല, ഓൺ റിസ്ക്, ഞങ്ങളല്ലേ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതാ സ്ഥലത്തുള്ള സഭയിലെ ആൾക്കാരും പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇപ്പം എന്തോ ചെയ്യും, സുഖമാകും. ബലമായി ഡിസ്ചാർജ് എഴുതി മേടിച്ച് ഒപ്പിട്ട് കൊടുത്ത് ധാരാളം പേരെ രോഗികളെ കൊണ്ടുവന്നു. ഐ വി ഫ്ലൂയിഡും ഒക്കെ വലിയ ജൂരിയേറ്റാ കൊണ്ടുവന്നാ ചിലവർക്ക് കൊണ്ടുവന്നു. പക്ഷേ
തിരിച്ചങ്ങ് കൊണ്ടുപോയി ഒത്തിരി പേര് തിരിച്ചു ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ട് എന്താ ഡോക്ടർ പറഞ്ഞു സോറി മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് അഡ്മിറ്റ് ചെയ്യാത്തതിന്റെ വഴക്കായി, പ്രശ്നമായി, പോലീസിൽ പരാതിയായി, പോലീസ് കേസായി, പ്രശ്നമായി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ രണ്ടു ദിവസം പോലീസ് ഈ പ്രശ്നങ്ങളിൽ വളരെ പ്രശ്നം മൂക്കുക. അവിടുത്തെ ഏറ്റവും ടോപ്പ് പോലീസ് ഓഫീസർ ഇദ്ദേഹത്തെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, യു ക്യാൻ പ്രീച്ച് യുവർ മെസ്സേജ് ആൻഡ് വി വിൽ ഗീവ് യു പ്രൊട്ടക്ഷൻ ഫോർ ദാറ്റ് ബട്ട് നോ മാജിക് ഹിയർ. അതാ ആദ്യം പറഞ്ഞത്, നോ മാജിക് ഹിയർ. യു നോ പീപ്പിൾ ആർ ഗിവൺ അവർ ടു സൂപ്പർസ്റ്റിഷൻ ഹിയർ ആൻഡ് ദ ഗവൺമെന്റ് ഈസ് ട്രൈങ് ഇറ്റ് ലെവൽ ബെസ്റ്റ് ആൻഡ് സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ഫണ്ട്സ് ടു റിലീവ് പീപ്പിൾ ഫ്രം സൂപ്പർസ്റ്റിഷൻ, ലിബറേറ്റ് പീപ്പിൾ ഫ്രം ദിസ്. But you are again dragging them back to superstition. This is not allowed. ഇവിടെ അന്ധവിശ്വാസമുള്ള ജനങ്ങൾ മന്ത്രം ചെയ്യുക, ദിനം വന്ന ആദ്യം എന്താ ചെയ്യുന്നത്? മന്ത്രമാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആശുപത്രി കൊണ്ട്. അങ്ങനത്തെ അന്ധവിശ്വാസം അവിടെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള അന്ധവിശ്വാസം ജനങ്ങളെ മോചിപ്പിക്കാനുള്ള സർക്കാർ ഇഷ്ടം പോലെ കാശ് ലോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ അത് ശരിയാകുകയല്ല, നിങ്ങൾക്ക് പ്രസംഗിക്കാം, വേറൊന്നും ഇവിടെ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു, ആ ആ യോഗത്തിന്റെ സംഘാടകരിൽപ്പെട്ട ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞത് പ്രസംഗിക്ക, വചനം പ്രസംഗിക്കാൻ അനുഭവമുണ്ടല്ലോ. പുള്ളി പറഞ്ഞോ അടുത്ത ഫ്ലൈറ്റിന് കയറിയാണ് സ്ഥലം വിട്ടു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അടുത്ത ഫ്ലൈറ്റിന് കയറി സ്ഥലം വിട്ടു. എന്താ പറ്റിയത്? ഈ കളിയില്ലെങ്കിൽ പിന്നെ എന്നാ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിത്യജീവന്റെ സത്യസുവിശേഷം ലളിതമായി പറഞ്ഞു കൊടുക്കാൻ ആളുകൾ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില്ലുമേടിൽ നിന്നുകൊണ്ട് കല്ലെറിയുകയല്ല, ഞാൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സുവിശേഷകര. വടക്കേ ഇന്ത്യയിലും മലബാറിലും ഇവിടെയൊക്കെ ഞാൻ പോയി ദൈവവചനം പ്രസംഗിക്കുന്ന സുവിശേഷകര. രാജസ്ഥാനിന്റെ ഒരു സ്ഥലത്ത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ രണ്ടു ദിവസം സി ഐ ഡി യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞ് അദ്ദേഹം ആ രണ്ടുപേരും വന്ന് ഞങ്ങളോട് സംസാരിച്ചു. യോഗം കഴിഞ്ഞ് പോകുന്ന സംസാരിച്ചു യോഗം കഴിഞ്ഞപ്പോ വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മതത്തെക്കുറിച്ചോ മതത്തെ കുത്തിയോ കുത്തിയോലും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു നടപടിയെടുക്കാനാ ഞങ്ങളിവിടെ സംബന്ധിച്ചത്. നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല, നന്ന് നന്നായി, വി എൻജോയ്ഡ് യുവർ സ്പീച്ച്. കൈ കുത്തിക്കൊണ്ട് പറഞ്ഞു, ഹാത് ജോഡിക്കേ ഹം ബോൽതാവും, എന്തോ ഇത്തരം അച്ചല്ല, നന്നായി നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഐ വി എൻജോയ്ഡ്. ഞങ്ങളെ ഞങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ വന്ന് പതിയിരുന്ന ആളുകൾക്ക് ഞങ്ങളിതൊന്നും പറഞ്ഞല്ല. രോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് വന്ന് അങ്ങനെ പറഞ്ഞു. ആ സ്ഥലത്തെ ദേവദാസനും വളരെ അഭിനന്ദിച്ചു. ഇങ്ങനെയുള്ള ഐച്ച സഭയും ആ ചലാകോ, ഇങ്ങനെയുള്ള സഭകൾ നീ എന്ത് ചെയ്തു? ഇത്രയുള്ള യോഗങ്ങൾ നീ നടത്തിക്കോ, ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തിക്കോളെ. പ്രിയപ്പെട്ട, ഇന്നും ഇന്ത്യയിൽ നമുക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്, നമ്മളത് ദുരുപയോഗിക്കരുത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അധികാരത്തിന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ സ്തോത്രം, അത് ശ്രേഷ്ഠമായ അധികാരങ്ങൾക്കാണ് കീഴ്. അത് നമ്മുടെ മലയാളം തർജ്ജമയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഈ വലിയ മെഗാ ക്രൂസേഡൊക്കെ ഒരു കാര്യം മറക്കല്ലേ, ഈ മെഗാ ക്രൂസേഡൊക്കെ തടയാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് വരാം, മെഗാ ക്രൂസേഡ് തടയാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ നമ്മള് നമ്മുടെ ഒരു ലോക്കൽ സഭയിലെ ചെറിയ കൺവെൻഷനോ ഒരു കോൺഗ്രസ് മീറ്റിങ്ങിനോ വീട് വീടായി ചെന്ന് സൂചന പറയുന്നതിനോ വ്യക്തിപരമായ സൂചന പറയുന്നതിനോ ആർക്കെങ്കിലും തടയാനൊക്കൂ?
ആർക്കും തടയാനൊക്കെയല്ല.
ബാംഗ്ലൂരിൽ അധികാരത്തിന്റെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് എതിർത്തവരെ മുഴുവൻ തല്ലിച്ചതച്ച് നമ്മളൊരു ക്രൂസൈഡ് നടത്തിയപ്പോ കേരളത്തിൽ പോയി 20 വണ്ടികൾ തീകത്തി യോഗം അവിടെ നടത്തിയിട്ട് സുവിശേഷം ചുവ പറയത്തില്ലല്ലോ. അവര് പോയി ആ കേളികൊട്ട് കഴിഞ്ഞു പോയി, ദീർഘമാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൊട്ടും ഒടുവിലൊരു കലാശക്കൊട്ടും കഴിഞ്ഞ് തിരിച്ചുപോയി. ഇപ്പോൾ അവിടെ ഉൾപ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ജീവിക്കുന്ന ദൈവദാസന്മാരെ പട്ടിയെ പോലെ തല്ലിക്കൊട്ടിരിക്കുക. പട്ടണത്തിൽ ജീവിക്കുന്നവരൊക്കെ രക്ഷപ്പെടും, ഉൾഭാഗങ്ങളുള്ള അനേക ദൈവദാസന്മാരെ നായ്ക്കളെ പോലെ തല്ലുക. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അധികാര സ്ഥാനങ്ങൾക്ക് കീഴടങ്ങേണ്ടതുപോലെ നമ്മൾ കീഴടങ്ങി. മറ്റുള്ളവർക്ക് സ്തോത്രം, സ്വൈര്യമായി ജീവിക്കാൻ നമ്മൾ തടസ്സമാകാതെ ശ്രേഷ്ഠ അധികാരം കീഴടങ്ങപ്പെട്ടു പോവുക. സ്തോത്രം, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം ആട്ടെ. ഒരു കാര്യം മറക്കല്ലേ, റോമാലേഖനം 1:29-30 വരെയുള്ള വാക്യങ്ങളിലെ 21 തിന്മകളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. 21 തിന്മകളുടെ പട്ടിക കൊടുത്തതിൽ ഒരു 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 തിന്മ ഏതാണെന്നറിയാമോ? നിയമലംഘികൾ എന്നുള്ളതാണ്. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം, നിയമലംഘികളാകരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറയുന്ന ഒരിക്കൽ പ്രൊഫസർ മാത്യു പി തോമസ് പറയുന്ന ദൈവദാസനിക്കൽ ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകും, രണ്ട് ചെറുപ്പക്കാർ വന്നു, ചെറുപ്പക്കാർ വന്ന് 100-300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ എക്സ്പ്രസ് ഹൈവേ കൂടെ പോകും, ആ വണ്ടി വണ്ടി വിട്ടു പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് 100 കിലോമീറ്റർ, 100 മൈലാണോ 100 കിലോമീറ്റർ ആണോ അവിടുത്തെ മാക്സിമം സ്പീഡാ. ഇവര് 100-200 ഒക്കെയാ പോകുന്നത്. ചില വാർണിംഗ് സിഗ്നൽ അടിച്ചുകൊണ്ടിരിക്കുക. സാറ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ സ്ലോ ചെയ്യ, വണ്ടി നിയമം തെറ്റിക്കാൻ സ്ലോ ചെയ്യ. സാറേ സാറില്ല, ദൂതന്മാരല്ലേ നമുക്ക്, മനസ്സിലാവുന്നു, ദൂതന്മാരല്ലേ നമുക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാ അദ്ദേഹം പറഞ്ഞത്, ദൂതന്മാര് കാവലുണ്ട്, ദൂതന്മാര് നിയമലംഘികളല്ല, അവര് 100 കിലോമീറ്റർ പുറകിലാ. നമ്മൾ 200 പോകുമ്പോ അവരെ എത്രയ്ക്കാ വരുന്നേ? അവിടെ ഒരിക്കലും നിയമം ലംഘിക്കുന്നവന് നല്ല നിയമങ്ങൾ മനസ്സിലായല്ലോ, ദൈവവചനത്തിലെ വ്യവസ്ഥയെ എതിർക്കാത്ത നിയമങ്ങളെ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ലാത്താകുന്നു. സ്തോത്രം. അതെ, മൂന്നാം വാക്യത്തില് സൽപ്രവൃത്തി ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് നിയമ നടത്തിപ്പുകാർ ഭീഷണി ആയിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം. ഞാൻ അതിന്റെ പ്രധാന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇനി അതങ്ങോട്ട് വായിച്ചു വിട്ടാൽ മതി. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരം കീഴടങ്ങട്ടെ, ദൈവത്താലല്ല ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാണ്? അതായത് സൽപ്രവൃത്തി ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് നിയമ നടത്തിപ്പുകാർ ഭീഷണിയായിരിക്കുന്നത്. അധികാരികളെ ഭയപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്നാ നന്മ ചെയ്തു. പോലീസിനെ ഭയപ്പെടാതിരിക്കണോ, നിയമം ലംഘിക്കരുത്, നിയമം പാലിച്ചാൽ മതി. നിയമം പാലിക്കുന്നവൻ അധികാരികളെ ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് പ്രശംസയും അവന് ലഭിക്കും. സ്തോത്രം. അതാ ആരാ അധികാരം? ആരാ? ദൈവ ശുശ്രൂഷക്കാരൻ. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. സ്തോത്രം. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. ഈ വാൾ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം നഖൈറ എന്ന പദമാണ്. നഖൈറ, നഖൈറ എന്ന ആ വാക്ക് ഇവിടെ ഈ വാൾ എന്നിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നെങ്കിലും ഇതേ വാക്ക് 8:35 മരണം എന്നാ തർജ്ജമ ചെയ്തിരിക്കുന്നത്. മരണം. അപ്പോൾ ഈ വാക്യം എടുത്തുകൊണ്ട് ചില ആളുകളെ വ്യാഖ്യ, ഇത് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് കേട്ടോ, ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വാൾ വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെത്ത് പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ അവൻ അധികാരമുണ്ടായിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ചിലരുടെ വ്യാഖ്യാനം. അപ്പോൾ മീൻസ് കൊല ശിക്ഷ, വധശിക്ഷ, വധശിക്ഷ വിധിക്കാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ടെന്ന് പൗലോസ് അംഗീകരിക്കുകയായിരുന്നു എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അതല്ല അതിന്റെ അർത്ഥം അവിടെ. സ്തോത്രം. ഇവിടെ ഒരു നിന്റെ നന്മയ്ക്കായിട്ട് അവൻ ദൈവശിശ്രൂഷക, നീ തന്മ ചെയ്താൽ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ. അതായത് ഈ പഴയ കാലങ്ങളിൽ ജഡ്ജിമാര് പോകുമ്പോൾ ഒരു വലിയ വാളും പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ നടക്കും, ജഡ്ജിയുടെ മുമ്പിൽ. കോടതിയിലോട്ട് ചെല്ലുമ്പോൾ വലിയൊരു വാളും പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ നടക്കും. തിരിച്ച് ജഡ്ജി പോകും നടത്തല്ല ഒരാൾ വലിയ വാളും പിടിച്ചുകൊണ്ടാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ജീവന്റെയും മരണത്തിന്റെയും മേൽ അവന് അധികാരമുള്ളവനാണെന്ന് വെളിപ്പെടുത്താൻ. അപ്പൊ വാൾ അധികാരത്തെ കാണിക്കുക. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത് പറഞ്ഞാൽ വെറുതെ അല്ല അവൻ അധികാരമുള്ളവനായിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. മുൻപിട്ടു, അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ. കണ്ടോ, ദൈവ ശുശ്രൂഷക്കാരൻ എന്നുള്ളത് രണ്ട് പ്രാവശ്യം അതേ ആ വാക്യത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ താഴെ പിന്നെയും ഉണ്ട്, പിന്നെയും ദൈവ ശുശ്രൂഷക്കനായിരിക്കുന്ന 4 വാക്യത്തിൽ പിന്നെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ദൈവ ശുശ്രൂഷക്കാരൻ എന്ന നിലയിലാണ് നമ്മൾ അധികാരികളെ കാണേണ്ടത്. സ്തോത്രം. നല്ല അധികാരം പാലിക്കുന്ന ആളുകളെ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും തിന്മയെ നിയന്ത്രിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവർ ചെയ്യുകയാണ് രാഷ്ട്രത്തിന്റെ ചുമതല. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകുന്നു. ദൈവശിശ്രൂഷ, അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക. ഒരു ദൈവവചനം ആരായിരിക്കും എന്നറിയോ, തല്ലുകിറ്റുമെന്ന് വേടിച്ചിട്ട് മാത്രമല്ല, പിന്നെ അതിന്റെ കടമയാണ്, അതിന്റെ അത് മനസാക്ഷിയെ വിചാരിച്ചും കീഴടങ്ങിയ ആവശ്യം. സർക്കാരിൽ ചാച്ചു കൊടുക്കുന്നത് മനസാക്ഷിയെ വിചാരിച്ച് വേണം കൊടുക്കേണ്ടത്. നിയമം പാലിക്കേണ്ടത് പോലീസ് അവിടെ ഇല്ലെങ്കിലും നിയമം പാലിക്കണം, നിയമം പാലിക്കണം. മനസാക്ഷി വിചാരിച്ചും കൂടി ആ കീഴടങ്ങി ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അടുത്തത് അവർ ദൈവശുശ്രൂഷകന്മാരും കണ്ടോ? പിന്നെയും പറയുക, ആ കാര്യം തന്നെ നോക്കുന്നവരോ, ആ കാര്യം തന്നെ നോക്കുന്നവർ പറഞ്ഞ ഏത് കാര്യമാ? നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളാ അവർ നോക്കുന്നത്. സ്തോത്രം. എന്താ നമ്മുടെ നന്മയ്ക്കായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. സ്തോത്രം. അതായത് ദൈവശുശ്രൂഷകൻ എന്ന നിലയിൽ നമുക്ക് നന്മ ചെയ്യണം, ദോഷപ്രവൃത്തിക്ക് ശിക്ഷ കൊടുക്കണം, പിന്നെ നികുതി വിധിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവജനത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ അവർ ചെയ്യുകയും വേണം. കണ്ടോ, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് എല്ലാവർക്കും കടമയായുള്ളത് ചെയ്യണം. സ്തോത്രം. ഞാൻ ഈ അധ്യായം തീർക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി കാര്യം കൂടി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പറഞ്ഞു നിർത്താം എൻ്റെ കൂടെ വന്നാട്ടെ. സ്തോത്രം. ഇവിടെ ഒരു അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനായിരിക്കണം. അധികാരിയെ പേടിച്ചിട്ട് മാത്രമല്ല, കീഴടങ്ങുക ആവശ്യം. മനസാക്ഷി വിചാരിച്ചും കീഴടങ്ങുക എന്ന് പറയുന്നതിന്, ഈ കീഴടങ്ങുക എന്നുള്ളതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹുപ്പാറ്റോസ എന്ന ഗ്രീക്ക് പദമാണ്. ഹുപ്പാറ്റോസ എന്ന് പറഞ്ഞ് ചുമ്മാ കീഴടങ്ങുകയല്ല, ആ വാക്കിന് ബോധപൂർവം അംഗീകരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബോധപൂർവം കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അംഗീകരിക്കുക എന്ന അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ. കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഗ്രഹിച്ചിട്ട്. നമ്മൾ ഏത് അധികാരം വന്നാലും ഏത് നിയമം വന്നാലും കീഴടങ്ങിയേക്കാണല്ല, അന്വേഷിക്കണം. ശ്രേഷ്ഠ അധികാരമാണോ? ദൈവവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണോ? ദൈവ വൈതലിന് യോജിച്ചതാണോ? മനസ്സിലായില്ലേ? ഇതെല്ലാം അന്വേഷിച്ച ശേഷമാണ് നമ്മൾ കീഴടങ്ങുവാനായിട്ട് സ്തോത്രം പരിശുദ്ധ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇനി 13:8, 9, 10 വാക്യങ്ങളിൽ അടുത്ത ഒരു കാര്യം, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടുമൊന്നും, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഇവിടെ ഒരു ഇപ്പൊ അങ്ങോട്ട് വായിക്കുന്നത് കണ്ടാൽ, ഈ കടമയായുള്ളത് ജൈവീൻ എന്ന് 7 വാക്യം തന്നെ, ആ കടം എന്ന ആശയം അങ്ങോട്ട് എടുത്തിട്ട് ആ കടം എന്ന ആശയത്തെ തുടർന്ന് ചില കാര്യം പറയുക. അന്യോന്യം സ്നേഹിക്കുന്ന അല്ലാതെ ആരോടും കടം. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അന്യോന്യം സ്നേഹിക്കുന്നല്ലാതെ ആരോടും കടപ്പെട്ടിരിക്കരുത് എന്ന് കേട്ടാൽ കടക്കാരനായിരിക്കരുത് എന്ന ആശയത്തിനാണ് ആണോ പ്രാധാന്യം എന്ന് തോന്നിപ്പോകാം. എന്നാൽ തുടർന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലെന്ന, പിന്നെ എന്തിനാ ഈ കടവും ഈ സ്നേഹവും കൂടി ഒന്നിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം ഈ ലേഖനത്തിൽ കടം എന്ന ആശയം നേരത്തെ ഓരോ സ്ത്രീ അവതരിപ്പിച്ചിട്ടുള്ള, നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചതാ. സുവിശേഷം അറിയിക്കുന്നതിൽ കടക്കാരനാണ് ഒന്നിനെ പോകുന്നത് നമ്മൾ കണ്ടു. ജഡത്തിനല്ല ആത്മാവിനാണ് കടക്കാരനായിരിക്കുന്നത്, കാരണം വിശുദ്ധ നയിക്കുവാൻ നമുക്ക് ആത്മാവിനോട് കടപ്പെട്ടവരാണ്. 8:12 നമ്മൾ കണ്ടു. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ രാഷ്ട്രത്തോട് നികുതി കൊടുക്കാൻ നമുക്ക് കടപ്പെട്ടവരാണ്. 13:7 നമ്മൾ കണ്ടു. നോക്കണേ, അപ്പൊ 7 വാക്യത്തിലെ കടം എന്ന ആശയമാണ് 8 വാക്യത്തിലേക്ക് ചേർത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവര്, അപ്പോൾ ഈ കടവും സ്നേഹവും കൂടെ എങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ചോദിച്ചാൽ, സ്നേഹമാണ് ഒരിക്കലും കൊടുത്തു തീരാൻ കഴിയാത്ത കടമെന്നാണ്. മനസ്സിലായോ? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും. അപ്പൊ ഒരു കടം നിൽക്കും. ഏത് കടമാണ് നിൽക്കുന്നത്? സ്നേഹം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13:34 വാക്യം വായിച്ചാൽ അവിടെ കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണം. കർത്താവ് നമ്മളെ എങ്ങനെയാ സ്നേഹിച്ചത്? കർത്താവ് നമ്മളെ സ്നേഹിച്ച ജീവൻ തന്നാ സ്നേഹിച്ചു. ജീവൻ തന്ന് സ്നേഹിച്ച കടം കൊടുത്തു തീർക്കാൻ ഒക്കോ ഈ ആയുസിൽ ഒക്കോ. നമ്മൾ എന്നും കടക്കാര, സ്നേഹത്തിന് കടക്കാര, മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ എയ് മെയ് എന്ന ഗ്രീക്ക് പദമുണ്ട്. അതിന്റെ അർത്ഥം എക്സെപ്റ്റ് എന്നല്ല, ഒൺലി എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്, അന്യോന്യം സ്നേഹിക്കുക മാത്രമേ ആകാവൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? വേറെ ഒന്നും കടപ്പെട്ടിരിക്കരുത്. എന്തിനു മാത്രം കടപ്പെടാ? സ്നേഹത്തിന് മാത്രം കടപ്പെടാ. സ്തോത്രം. വേറെ കടപ്പെട്ടാൽ സ്നേഹം വന്ന കടം സ്നേഹമില്ലാതെ പോകും, അത് നടക്കില്ല. സ്തോത്രം. അതെ, കടം ഒഴിഞ്ഞിരിക്കുക എന്നതിനാകും പ്രാധാന്യം, സ്നേഹിക്കുക എന്നതിന് പ്രാധാന്യമല്ലെന്ന് തോന്നാം. പക്ഷെ അങ്ങനല്ല, സ്നേഹം എന്ന കടം നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ച പൗലോസ് ശ്ലീഹ ഇവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഇനി ഇവിടെ സ്നേഹം എന്ന ആശയത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക നിലയിലാണെന്ന് കാണാം. അത് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. അവരെ കൂടുതൽ വരണേ ഒരു സ്വല്പ സമയം കൂടെ. അന്യനെ സ്നേഹിക്കുന്ന ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-40 വരെ വായിച്ചാൽ, മത്തായി 22-37-40 വരെ ഭാഗത്ത് യേശു പറഞ്ഞ ഒരു ആശയം നോക്കി കാണാം. ആ ആശയം ആ പൗലോസ് ഇവിടെ പ്രതിധ്വനിക്കുക, എക്കോ ചെയ്യുകയുള്ളൂ. അതായത് ന്യായപ്രമാണം എടുത്താൽ ന്യായപ്രമാണത്തിൽ പ്രധാനമായിട്ടുള്ള 10 കൽപ്പനകളിൽ ആദ്യത്തെ 6 എണ്ണം ദൈവോന്മുഖമാണ്, പിന്നത്തെ 4 എണ്ണം മനുഷ്യോന്മുഖമാണ്. എന്ന് പറഞ്ഞാൽ ഗോഡ് വേർഡ് ആൻഡ് മാൻ വേർഡ് എന്ന് പറയാം. ഞാനല്ല അതിൻ്റെ നിങ്ങൾക്ക് ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, പിന്നെ ദൈവത്തിൻ്റെ വൃത എടുക്കരുത്. ഇങ്ങനെ ആദ്യത്തെ 6 എണ്ണവും ദൈവത്തോടുള്ള നമ്മുടെ കടമയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നത്തെ 4 എണ്ണം മനുഷ്യനുള്ള, മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഹിക്കരുത്, ഇതെല്ലാം മനുഷ്യോന്മുഖമാണ്, മനുഷ്യനോടുള്ള നമ്മുടെ കടമയാണ്. സ്തോത്രം. ഇവിടെ ഒരു ഇത് രണ്ടും കൂടെ ചേർത്താൽ രണ്ടാക്കി പറയാം. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ രണ്ടാക്കാം. മനസ്സിലായില്ലേ? അതാ കർത്താവ് ഇവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 22-37 എടുത്തോ, എടുത്തെങ്കിലും വേഗം വായിക്കാമോ? പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കണം. വായിച്ചോ. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. 10 കൽപ്പനയിലെ ഒരു പ്രമാണം അല്ലത്, പക്ഷേ 6 എണ്ണവും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ കൽപ്പനയാക്കിയിരിക്കുക. വായിച്ചോ. രണ്ടാമത്തെ അതിനോട് സമം. ആ കണ്ടോ, കേട്ടോ, രണ്ടാമത്തെ അതിനോട് സമമാണ്. രണ്ടാമത്തെ എന്താ? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. അപ്പോൾ 10 കൽപ്പനകളും കൂടെ 2 കൽപ്പനകളാക്കി. എന്താ 2 കൽപ്പനകൾ? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം, 2, കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പൊ ഇത് ഈ 2 കൽപ്പനകളും കൂടെ പിന്നെ ഒന്നാക്കാൻ നമുക്ക് ഒരു വാക്കാക്കാം. ആ വാക്ക് എന്താ? സ്നേഹിക്കുക. ശരിയല്ലേ? അതാ ഇവിടെ പറയുന്നത്. കണ്ടില്ലേ, ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വാചനത്തിൽ കണ്ടോ. സ്നേഹിക്കുക എന്നത് കൽപ്പന നല്ല പറഞ്ഞിരിക്കുന്നത്, എന്തുവാ പറഞ്ഞേക്കുന്നത്? വചനം. അത് ശ്രദ്ധേയം. കാര്യം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു കൽപ്പന അനുസരിക്കുന്ന ഒരു വിചാരമൊക്കെയല്ല. സ്നേഹിക്കുക എന്നുള്ളത് ചെയ്യുകയല്ല, ആയിത്തീരലാണ്. അപ്പോൾ ജഡിക നിയമങ്ങളല്ല, അല്ലെ, ചെയ്യരുത് എന്ന് പറയുന്നത് പോലല്ല സ്നേഹിക്കുക എന്ന് പറയും. അത് അകത്ത് വരേണ്ട മാറ്റമാണ്, ആളത്വത്തിൽ വരുന്ന രൂപാന്തരമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇനി അപ്പൊ ഈ 2 കൽപ്പന, 2 കൽപ്പനയാക്കുന്നു, ദൈവത്തെ സ്നേഹിക്കാൻ മതി. പക്ഷെ ഇതിൽ ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ 2 സ്നേഹവും നമ്മളുടെ ബന്ധവും നോക്കാം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഇവരെക്കാളെ സഹോദരനെ എത്രയാ സ്നേഹിക്കേണ്ടത്? നിന്നെപ്പോലെ തന്നെ ആരെ സ്നേഹിക്കണം? സഹോദരൻ. ദൈവത്തെയോ നിന്നെക്കാളേറെ. നമ്മൾ ദൈവത്തിനെ പരിശോധിച്ചാൽ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ തന്നോട് തന്നെയുള്ള സ്നേഹം എന്ന് പറയുന്നത്, അത് വേദപുസ്തകം അത് നല്ലൊരു കാര്യമായിട്ടല്ല തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം സ്വസ്നേഹികൾ എന്ന് പറഞ്ഞില്ലേ? സ്വസ്നേഹികൾ എന്ന് പറയുന്നത് യോഗ്യമല്ലാത്ത ഒരു സ്വഭാവമായിട്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വസ്നേഹികൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന അത്. അപ്പൊ ഇവിടെ അപ്പൊ നിന്നെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ശരിയാകുകയല്ലോ. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ 3 കൽപ്പനയായി പോകുമല്ലോ. പറഞ്ഞ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. കൂട്ടുകാരനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? നിന്നെ പോലെ. അപ്പൊ 2 കൽപ്പനയെത്താ പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് നമ്മളെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് തിരിക്കുകയാണെങ്കിൽ മൊത്തം കൂടെ വരുമ്പോ എത്ര കൽപ്പനയായി പോകും? 3 ആയി പോകും. അപ്പോ നമ്മളെ തന്നെ സ്നേഹിക്കാൻ, സ്വസ്നേഹികളായിരിക്കാൻ ഒരു ഒഴികഴിവല്ല ഈ വാക്യം. പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? കാര്യം നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് ആദ്യം നമ്മളെ, ശരിയല്ലേ? നമ്മളെ. അപ്പൊ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇതെന്താ സ്നേഹിക്കുക എന്ന് പറയുന്നത്? എന്ത് ചെയ്യണമെന്ന് അറിയണോ? നീ നിന്നെ എങ്ങനെ പരിഗണിക്കുന്നു അങ്ങനെ അവരെയും പരിഗണിച്ചോളെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലേ സ്നേഹിക്കുക എന്ന് പറഞ്ഞ എന്നാണ് നമ്മൾ വിടിയിപ്പിക്കാൻ? വ്യക്തമായില്ലേ? നിനക്ക് നിന്നോട് തന്നെയുള്ള മനോഭാവം എന്തോ അതേ മനോഭാവം നിന്റെ കൂട്ടുകാരനോടും കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് നിന്നെപ്പോലെ തന്നെ സ്നേഹിതനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൾ സ്വസ്നേഹികളാകുവാൻ അതൊരു ഉപാധി വഴി കഴിവ അല്ല. പിന്നെ ആത്മാർത്ഥമായ സ്നേഹം കൂട്ടുസഹോദരനോട് ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷം 16:24-25, ലൂക്കോസ് സുവിശേഷം 14:26 ഈ ഭാഗമൊക്കെ വായിച്ചാൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, കർത്താവിനെ നമ്മുടെ ജീവനേക്കാളേറെ കൂട്ടുസഹോദരനെ നമ്മളെപ്പോലെ സ്നേഹിക്കണം, നമ്മളെപ്പോലെ സ്നേഹിക്കണം. പക്ഷെ ദൈവത്തെ നമ്മളെക്കാളേറെ സ്നേഹിക്കണം. നോക്കൂ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാവൂ, ആഗ്രഹം നമ്മളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. സ്നേഹം കൂട്ടുകാരെ ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായ പ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഹല്ലേലൂയ. ഇപ്പോൾ 10-ാം വാക്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. സ്നേഹം കൂട്ടുകാരെ ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായ പ്രമാണത്തിന്റെ നിവൃത്തി. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ കൂട്ടുകാരനെ നമ്മളെപ്പോലെയും ദൈവത്തെ നമ്മളെക്കാളേറെയും സ്നേഹിക്കുമ്പോൾ, സ്തോത്രം, ന്യായപ്രമാണം നിവർത്തിച്ചത് തുല്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവര് മറക്കല്ലേ, ദൈവത്തെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവർ മാത്രമേ ദൈവകൽപ്പനയ്ക്കെതിരെ രാഷ്ട്രത്തിന്റെ കൽപ്പന വരുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. നമ്മൾ തൊട്ട് താഴെ ഇത് പറഞ്ഞിരിക്കുന്ന പ്രധാനമാണ്. രാഷ്ട്രം ദൈവവചനത്തിനെതിരെ നിൽക്കുമ്പോൾ ജീവനെ പണയം വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആദരിച്ചോണം. മനസ്സിലാ, നമ്മുടെ ആദ്യത്തെ നമ്മുടെ കടപ്പാട് ദൈവത്തോടാണ്, സഹോദരനുള്ള കടപ്പാട് രണ്ടാമത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും ലോകത്തിന്റെ മാന്യതയെ പരിഗണിച്ച് ദൈവകൽപ്പനയെ എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ ഒരിക്കലും പാടില്ല. ആ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രയും മതി. ഇനി അടുത്ത ഭാഗം കൂടെ പറയണം. അത് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗം അടുത്ത് വരുന്നത് നമുക്ക് നാളെ നമുക്ക് തുറന്ന് ചിന്തിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഈ രാഷ്ട്രം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഏതാ രാഷ്ട്രീയവും നമ്മൾ തന്നെ രാഷ്ട്രീയത്തിന് പോകുന്നു. നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നു, സർക്കാർ കാലങ്ങളിൽ ഇവർക്ക് നിയമങ്ങളൊക്കെ അനുസരിക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു. നമുക്കെന്നാ അങ്ങനെ അല്ല. എന്നാൽ ഒരു പ്രയാസം, ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും, സ്തോത്രം, നിങ്ങൾക്ക് അതിന് ഉത്തരം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് രാഷ്ട്രത്തോടുള്ള നമ്മളെ ബന്ധത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യത്ത് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം ദൈവം തന്നതിലൊരു നന്ദി പറഞ്ഞിരിക്കണം. ഞാൻ നന്ദി പറയാറുണ്ട് കേട്ടോ. സ്തോത്രം. ദൈവത്തോട് നന്ദി പറയും. ഈ രാജ്യത്തുള്ളവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കർത്താവേ, സുവിശേഷം അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം നിന്റെ മക്കൾക്കുണ്ടാകണം. സുവിശേഷം പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് തരണം. തിരുമേനി കരുണ കാണിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചന വ്യവസ്ഥയ്ക്ക് എതിരാകുമ്പോൾ നമുക്ക് രാഷ്ട്രത്തെ എതിർക്കാം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ശ്രേഷ്ഠാധികാരം കീഴടങ്ങി. സ്തോത്രം. മറ്റുള്ളവരെ നമ്മളെപ്പോലെയും ദൈവത്തെ നമ്മളെക്കാളേറെയും സ്നേഹിച്ച് ദൈവവചനത്തോട് വിശ്വസ്തമായിരിക്കാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കും.